ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും വിശുദ്ധന്മാരുടെ നടുവിൽ കർത്താവിൻ്റെ വചനവുമായി നിൽപ്പാൻ അവിടെ നിന്ന് സാവകാശം നൽകിയതോർത്ത് സ്തോത്രം. പുതിയൊരാഴ്ച സ്വർഗം നമുക്ക് വേണ്ടി നൽകിയിരിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കാലം കർത്താവ് നമ്മെ ജയകരമായി നടത്തി ദൈവത്തിൻ്റെ സകല മഹത്വവും അർപ്പിക്കുകയാണ് നാം ഇന്നായിരിക്കുന്നത്. കൃപയാലത്രേ, തികച്ചും കൃപയാലത്രേ. കൃപയൊന്നു മാത്രമാണ് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാൻ ഇടയായിരിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ കുറേ ആഴ്ചകളായി സമാഗമന കൂടാരത്തെ മുൻനിർത്തിയാണ് നാം ദൈവത്തിന്റെ വചനം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സമാഗമന കൂടാരത്തിന്റെ വിവിധങ്ങളായ വിഷയങ്ങൾ അതങ്ങനെ സംസാരിച്ച് മുൻപോട്ട് വന്ന് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് നമ്മൾ പതിയെ കടന്നു വന്നിരിക്കുകയാണ്. ചില കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ച പറയാനിടയായി, എന്നാൽ അത് പൂർത്തീകരിക്കാനായിട്ട് പറ്റിയില്ല. ദൈവത്തിന്റെ കൃപയാൽ ഈ ആഴ്ച നമുക്ക് അല്പം കൂടെ ആ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. സമാഗമന കൂടാരത്തിന്റെ പഠനത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ സമാഗമന കൂടാരത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ക്രിസ്തുവിൻ മഹത്വമാണെന്ന് തുടക്കകാലം മുതലേ നമ്മൾ പറയുന്നതാണ്. ഈ കൂടാരത്തിന്റെ നിർമ്മിതി മോശയാലാണ്. മോശ ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തനായ ഒരു ദാസൻ എന്ന നിലയിൽ ഈ കൂടാരം ചമച്ചു. ശരിക്കും മോശയോട് ഈ കൂടാരം ഉണ്ടാക്കാനായിട്ട് ദൈവം പറയുന്നത് മരുഭൂമിയിൽ വന്നതിന് ശേഷമാണ്. മിസ്രൈമി വെച്ച് അങ്ങനത്തെ സൂചനയൊന്നും കൊടുത്തില്ല. നേരത്തെ മിദ്യാനിൽ തന്റെ ഭാര്യാപിതാവിനോടുള്ള ആ വാസത്തിന്റെ സമയത്തും ഒന്നും തനിക്ക് അങ്ങനെ ഒരു സൂചന കൊടുത്തില്ല. ജനത്തെ മിസ്രൈമിയിൽ നിന്ന് വിടുവിച്ച് ചെങ്കിടലും കടത്തി മരുഭൂമിയിൽ വിശേഷിച്ച് ഹോരേബിന്റെ താഴ്വരയിൽ കൊണ്ടുവന്നതിന് ശേഷമാണ് മോശയോട് ഇങ്ങനത്തെ ഒരു കാര്യം പറയുന്നത്. ശരിക്കും മോശയ്ക്ക് അവിടെ വെച്ച് ദൈവത്തോട് പറയാം, കഴിഞ്ഞ ആഴ്ച അതിന്റെ സൂചന ഞാൻ പറഞ്ഞു, ഈ സ്ഥലത്ത് ഈ കൂടാര നിർമ്മിതിക്ക് വേണ്ടുന്ന യാതൊരു കാര്യങ്ങളും ഇല്ല എന്നൊക്കെ വേണമെങ്കിൽ മോശയ്ക്ക് പറയാമായിരുന്നു. എന്നാൽ മോശ അങ്ങനെ പറഞ്ഞില്ല. പകരം തികഞ്ഞ അനുസരണയിൽ അടിയനിതാ എന്ന മനോഭാവത്തിൽ ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ ആ ഒരു അനുസരണത്തിലേക്ക് മോശ വന്നത് നിമിത്തം, വേറെ ബുദ്ധിയിലൊന്നും ചിന്തിച്ചില്ല, ആ അനുസരണയിൽ മോശ വന്നത് നിമിത്തം മനോഹരമായൊരു കൂടാരം, ദൈവ സാന്നിധ്യം വഹിക്കുന്ന ഒരു കൂടാരം ചമയ്ക്കപ്പെടുവാനിടയായി. ഒരു നിമിഷം അതൊന്ന് നിങ്ങൾ ധ്യാനത്തോടെ ചിന്തിക്കണം. മോശ എന്ന് പറയുന്നൊരു വ്യക്തി സമർപ്പണത്തോടെ അതിന് നിർമ്മിതിക്ക് വേണ്ടി അളവ് തെറ്റിക്കാതെ പർവ്വതത്തിൽ വെച്ച് ലഭിച്ച മാതൃക പ്രകാരം തന്നെ അത് പണിയുവാനായിട്ട് ഉത്സാഹിച്ച് രംഗത്ത് വന്നു എന്ന കാരണത്താലാണ് ഇങ്ങനെയൊരു കൂടാരവും അതിലേക്ക് ദൈവമഹത്വം ഇറങ്ങി വന്നത്. ഇനി അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാലോ? വ്യക്തിപരമായി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവത്തിന്റെ ഹിതവും ദൈവത്തിന്റെ അളവും ലഭിച്ചു കഴിഞ്ഞാൽ ചോദ്യം ചെയ്യാതെ അനുസരണയോടെ അടിയനിത എന്ന നിലയിൽ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ നാമും ക്രിസ്തുവിന്റെ മഹത്വം വഹിക്കുന്ന ദൈവത്തിന്റെ കൂടാരങ്ങളായി ഈ ഭൂമിയിൽ ദൈവപ്രസാദത്തോടുകൂടി നിലകൊള്ളുവാനിടയാകും. ചെറിയ കാര്യമല്ല പറഞ്ഞത്. നാമും ആ നിലയിൽ അനുസരണയോടെ ദൈവത്തിന്റെ അളവിനൊത്തവണ്ണം പർവ്വതത്തിലെ മാതൃക പ്രകാരം ഞാനും അങ്ങയുടെ കൂടാരമായി തീരണമേ എന്ന ആഗ്രഹത്തിൽ ഏൽപ്പിച്ചു കൊടുത്താൽ നിശ്ചയമായും ദൈവം നമ്മെ അനുഗ്രഹിക്കും, തന്റെ കൂടാരമായിട്ട് നമ്മെ മാറ്റും. ഇന്ന് അനേകർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവരാജ്യത്തിൽ വന്നെങ്കിലും വാസ്തവമായും ദൈവത്തിന്റെ കൂടാരമായി മാറിയിട്ടുണ്ടോ എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. കൂടാരത്തിന്റെ നിർമ്മിതി വളരെ വേഗം നടന്നെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പം നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവഭാഗത്തേക്കൊക്കെ വന്നു കഴിഞ്ഞ് കാലങ്ങൾ കഴിഞ്ഞിട്ട് പോലും ഇത്തരത്തിലുള്ള പഠനങ്ങളോ ഇത്തരത്തിലുള്ള കാര്യങ്ങളോ കേൾക്കുന്നില്ലെന്നുള്ളതാണ് വിസ്മയകരമായ കാര്യം. ആ നിലയിൽ ഒരുക്കപ്പെടുന്നില്ല, ദൈവസാന്നിധ്യം വഹിക്കുന്നില്ല. കുരുന്തലേഖനത്തിലെ വാക്യമൊക്കെ കാണാതെ അറിയാം, നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണെന്ന്. അതങ്ങ് പണ്ടെഴുതി വെച്ചതാ കുരുന്തർക്ക് വേണ്ടി. പക്ഷെ നമുക്കിന്നത് ലൈവാണോ അല്ലയോ എന്നുള്ളതാണ്. നാം ആ നിലയിൽ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമായി തീരുന്നുണ്ടോ? മന്ദിരമാകണമെങ്കിൽ അതിന്റെ പഠനങ്ങളാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലെ ഒരു കാതലായ മർമ്മമായി ഇപ്പൊ പറഞ്ഞത്, മോശ എന്ന് പറയുന്ന വ്യക്തി ഒരു സാധാരണക്കാരനല്ല, നമ്മളെക്കാളും ബുദ്ധിയും വൈഭവവും ഒക്കെ ഉള്ള ആളാണ്. ആ മോശയോട് ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ മോശ അശേഷം ചോദ്യം ചെയ്യാതെ അത് അങ്ങനെ തന്നെ അനുസരിച്ച നിമിത്തമാണ് ദൈവമഹത്വം വഹിക്കുന്ന ഒരു കൂടാരം ഉണ്ടായതെന്ന് ചുരുക്കം. അത് തിരിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. ഇനി അടുത്തത് മൂന്നാമതൊരു കാര്യം പറഞ്ഞാൽ, ശുശ്രൂഷകരായവര് ഇത് ശ്രദ്ധിക്കുമ്പോൾ അവർ മനസ്സിലാക്കേണ്ടത് നമുക്ക് പഠിപ്പും പത്രാസും ഒക്കെ ഒത്തിരി ഉണ്ടായിരിക്കാം, പക്ഷേ ദൈവഹിതം മനസ്സിലാക്കി ദൈവത്തിന്റെ സാന്നിധ്യം വഹിക്കുന്ന കൂടാരങ്ങളെ നിർമ്മിക്കുവാൻ നാം സമർപ്പിതരായി ഇറങ്ങിത്തിരിക്കുമ്പോൾ അളവ് തെറ്റാതെ അത് അങ്ങനെ തന്നെ ആ കൂടാരം നിർമ്മിക്കാനായിട്ട് നമ്മൾ ഉത്സാഹിക്കണം. നമ്മുടെ ബുദ്ധിയോ വൈഭവോ ഒന്നും അല്ല അവിടെ കൊണ്ടുവരേണ്ടത്. അപ്പൊ അങ്ങനെ ഈ കൂടാരത്തിന്റെ നിർമ്മിതിയും ഇതിന്റെ കാര്യങ്ങളൊക്കെ നടത്തണമെങ്കിൽ നിശ്ചയമായും പർവ്വതത്തിന്റെ അനുഭവത്തിൽ നാം ഇരിക്കേണ്ടി വരും. പർവ്വതത്തിന്റെ അനുഭവത്തിൽ ഇരിക്കുന്ന ശുശ്രൂഷകന്മാർക്ക് മാത്രമേ സഭയാം കൂടാരം നിർമ്മിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മൾ പെട്ടകത്തിന്റെ വിഷയമാണ് ചിന്തിക്കേണ്ടത്. ഞാൻ തുറന്നു വെച്ചിരിക്കുന്ന പുറപ്പാട് ദിവസം 25-ാം അധ്യായമാണ്. ആദ്യത്തെ പാരഗ്രാഫ് കഴിഞ്ഞ് 2-ാമത്തെ പാരഗ്രാഫിലാണ് പെട്ടകത്തെ കുറിച്ച് പറയുന്നത്. ഒറ്റയടിക്ക് അങ്ങോട്ട് ചാടണ്ടല്ലോ എന്നോർത്താണ്. ഈ ചിന്തകളൊക്കെ എല്ലായ്പ്പോഴും കിട്ടുന്നതല്ല, കിട്ടുന്ന സമയത്ത് അത് വിനിയോഗിക്കാം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആദ്യ പാരഗ്രാഫിൽ തന്നെയാണ് നിൽക്കുന്നത്. അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ തന്നെ എൻ്റെ മുകളിൽ 24-ാം അധ്യായമുണ്ട്. തുടർമാനമായുള്ള മറ്റധ്യായങ്ങളൊക്കെ നിൽപ്പുണ്ട്. ഞാനത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറഞ്ഞു തുടങ്ങുന്നത്. ആദ്യത്തെ പാരഗ്രാഫില് ഈ കൂടാരം നിർമ്മിക്കേണ്ടതിന് ആവശ്യമായ സാമഗ്രികൾ കൊണ്ടുവരുന്ന കാര്യമാണ് പറയുന്നത്. എന്തെന്തെല്ലാമാണ് കൊണ്ടുവരേണ്ടതെന്നൊക്കെ അത് പറഞ്ഞ പാരഗ്രാഫ് പൂർത്തീകരിക്കുന്നത്, ഞാനീ ജനത്തിന്റെ നടുവിൽ വസിക്കാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം നിർമ്മിക്കണം, തിരുനിവാസവും അതിന്റെ ഉപകരണങ്ങളൊക്കെയും പർവ്വതത്തിലെ മാതൃക പ്രകാരം തന്നെയായിരിക്കണം എന്നുള്ളത് അടിവരയിട്ട് പറയുകയാണ്. യാതൊരു മാറ്റവും ഇല്ല. അപ്പൊ അത് അങ്ങനെ തന്നെ ഈ തലമുറയിലെ ശുശ്രൂഷകന്മാർക്ക് പണിയണമെങ്കിൽ നിശ്ചയമായും പർവ്വതത്തിൽ വാസം ചെയ്യണം. പർവ്വതത്തിൽ വാസം ചെയ്യുന്നവർക്ക് മാത്രമേ പർവ്വതത്തിലെ അളവിനൊത്തവണ്ണം പണിയാൻ കഴിയൂ. ചിന്തിക്കേണ്ട കാര്യമാണ്. ഇനി പർവ്വതത്തിലേക്ക് പോകണമെങ്കിലോ, പർവ്വതത്തിലേക്കുള്ള യാത്രയ്ക്ക് മുമ്പ് ദീർഘമായ മരുഭൂമി അനുഭവങ്ങളുണ്ട്. മോശ ഒറ്റയടിക്ക് പർവ്വതത്തിൽ വന്ന് കുത്തിയിരിക്കുകയല്ലായിരുന്നു. മോശയുടെ ജീവിതത്തിൽ ഒരു മരുഭൂമി അനുഭവമുണ്ട്. ചിലരൊക്കെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുമ്പോൾ ഇറങ്ങുന്ന വഴിക്ക് തന്നെ പർവ്വതത്തിൽ കയറാമെന്നാണ് ചിന്തിക്കുന്നത്. അങ്ങനെയല്ല സഹോദരങ്ങളെ, ഇറങ്ങുമ്പോൾ ഒരു മരുഭൂമിയുടെ അനുഭവമുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ചില കാലങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പർവ്വതത്തിലേക്ക് കയറാൻ പറ്റൂ. രക്ഷയോടുള്ള ബന്ധത്തിൽ, വിശുദ്ധന്മാരോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ അതിന് വേറൊരു ആംഗിളിലാണ് പറയുന്നത്. ഈ പഴയ നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ പല ആംഗിളിൽ പറയും. ഒരു കാര്യം തന്നെ പല ആംഗിളിൽ പറയും. ഇപ്പോ എന്താ പെട്ടകത്തിനകത്തിരിക്കുന്ന മന്നയെ കുറിച്ച് നമ്മൾ വരും ദിവസങ്ങളിൽ ചിന്തിക്കും. മന്ന ക്രിസ്തുവിനെ കാണിക്കുന്നു. അപ്പൊ തന്നെ മറ്റൊരു ആംഗിളിൽ നിന്ന് പറയുമ്പോൾ മന്ന നമ്മെ അഥവാ മനുഷ്യനെ കാണിക്കുന്നു എന്ന് പറയും. പെട്ടകത്തിനകത്തിരിക്കുന്ന മന്ന ക്രിസ്തുവിനെ കാണിക്കുന്നു, വെളിയിൽ വീണ മന്ന നമ്മെ കാണിക്കുന്നു. അത് അങ്ങനെയൊക്കെ പറഞ്ഞു. ഒരു കാര്യം തന്നെ പല ആംഗിളിൽ നിന്നുകൊണ്ട് പറയുന്നു. അതുപോലെ ഈ കൂടാരത്തിന്റെ നിർമ്മിതിയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമ്മൾ സംസാരിച്ചു പോകുമ്പോൾ പല ആംഗിളിൽ നിന്ന് പറയും. പെട്ടെന്ന് പുതിയ നിയമത്തിൽ വരും, പെട്ടെന്ന് പഴയ നിയമത്തിൽ വരും, പെട്ടെന്ന് താഴ്വരയിൽ വരും, പെട്ടെന്ന് പർവ്വതത്തിൽ വരും. സൂക്ഷിച്ചിരിക്കണം, പ്രാർത്ഥനയോടെ ഇരിക്കണം, താല്പര്യത്തോടെ ഇരിക്കണം, എങ്കിലേ പെട്ടെന്ന് മനസ്സിലാകുള്ളൂ. ഇപ്പൊ ഈ പറഞ്ഞു പോകുന്നതിനകത്ത് എല്ലാം ആത്മീയ മർമ്മങ്ങളുണ്ട്, നമുക്ക് ഗ്രഹിക്കാൻ കഴിയണമെന്നുള്ളതാണ് വിഷയം. അതായത് ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഞാനിപ്പോ പറഞ്ഞു, ആദ്യം പർവ്വതത്തിലേക്കല്ല കയറുന്നത്, ആദ്യം ഒരു മരുഭൂ സമാനമായ അനുഭവങ്ങളുണ്ട്. ആ മരുഭൂ സമാനമായ അനുഭവങ്ങളിലൂടെ നടക്കും. അവിടെ വെച്ചാണ് ദൈവം നമുക്ക് ബോധ്യവും ഉറപ്പും ഒക്കെ നൽകി പിന്നത്തേതിൽ പർവ്വതത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ പർവ്വതത്തിൽ ദൈവത്തിൽ നിന്ന് അളവ് പ്രാപിച്ചുകൊണ്ട് കൂടാരത്തിന്റെ നിർമ്മിതിയിലേക്ക് കടക്കുകയാണ്. അപ്പൊ ഇതിനകത്ത് എല്ലാം ചില ഏകാന്തതകളുണ്ട്. നമ്മൾ കുടുംബസമേതം ജീവിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലും ഇതിലെല്ലാം ചില ഏകാന്തതകളുണ്ട്. മോശയ്ക്കും ഉണ്ടായിരുന്നു ഭാര്യ രണ്ടുമൂന്ന് മക്കളൊക്കെ. മോശയുടെ മക്കളെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും എന്താ വേണ്ട വിധത്തിൽ ഗുണമില്ലാത്തതായിരുന്നു. അതിന്റെ ചരിത്രം പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ മോശ ദൈവസന്നിധിയിൽ യോഗ്യരായി ശുശ്രൂഷയൊക്കെ ചെയ്തെങ്കിലും മക്കള് ആ ഒരു ട്രാക്കിൽ ആ ഒരു നിലയിൽ സഞ്ചരിച്ചില്ല. അതാണ് ചരിത്രത്തിലെ ഏറ്റവും ദുഃഖകരമായ കാര്യം. നോക്കണം, ഇത്രയും അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കണ്ടുകേട്ട തലമുറകളല്ലേ അവരും ഒക്കെ. ഈ മന്നാ പൊഴിയെന്നൊക്കെ ആ പിള്ളേരും കണ്ടതല്ലേ. അതുപോലെ എന്തെല്ലാം കാര്യങ്ങളാ. പക്ഷെ കാലങ്ങൾക്ക് ശേഷം ദാൻ ഗോത്രത്തിൽ ആ ഭാഗങ്ങളൊക്കെ എടുക്കണം. അവര് ദൈവത്തിന്റെ ഹിതത്തിന് വിരുദ്ധമായി ചെയ്ത ചില കാര്യങ്ങൾ, ആ കാര്യങ്ങളിൽ ഈ മക്കളൊക്കെ പങ്കാളിത്തം വഹിക്കുന്നതിനെ കുറിച്ച് കാണുന്നുണ്ട്. അപ്പൊ അത് നമ്മുടെ സബ്ജക്റ്റ് അല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. അതിലെ ഒരു വശം പറഞ്ഞതാണ്, ഈ കണ്ടുകേട്ട തലമുറകൾക്ക് പോലും ഇത് മനസ്സിലാകുന്നില്ല. അതാണ് ആത്മീയ ചരിത്രം പഠിക്കുമ്പോൾ. ശമുവേലിന്റെ കാര്യമൊക്കെ പഠിക്കുമ്പോൾ, ശമുവേലിനെ പോലെ ഒരു പ്രവാചകൻ പഴയ നിയമത്തിലുണ്ടോ? പക്ഷെ തലമുറകൾ ആ ട്രാക്കിൽ നിന്നില്ല. അതുപോലെ പലരുടെയും കാര്യം എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ, ഈ കാരണത്താലാണ് രണ്ടാഴ്ച മുമ്പ് ഞാൻ 12 കല്ല് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നത്, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലാ വെച്ചതെന്ന് കൂട്ടിക്കോ. 12 കല്ല് നമ്മോട് സംസാരിക്കും സഹോദരങ്ങളെ, നമ്മൾ ഇന്നലകളിൽ എവിടെയായിരുന്നു, നമ്മുടെ അവസ്ഥ എന്തായിരുന്നു. അതിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം നമ്മെ വിടുവിച്ച് ചെങ്കടലും കടത്തി മരുഭൂമിയിലൂടെ മുൻപോട്ട് കൊണ്ടുവന്ന് ആ മരുഭൂമിയിലൂടെയുള്ള യാത്രയിൽ കൂടെ ഇറങ്ങി തിരിച്ച് അനേകർ പട്ടുപോകുന്നത് കണ്ണാലെ കണ്ടതാണ്. നമ്മൾ ഒരുമിച്ചിറങ്ങിയതാ, മിശ്രയം വിട്ടതാ, പെസഹായി ചോരത്തളി ആചരിച്ച കൂട്ടു സഹോദരങ്ങൾ, പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഉത്സവമൊക്കെ ആചരിച്ച് അവർ മുന്നോട്ട് വന്ന് അപ്പമൊക്കെ തിന്നവര് ചെങ്കടല് പിളർത്തുന്നത് കണ്ണാലെ കണ്ടു. അങ്ങനെ മറുകര വന്നു, മരുഭൂമിയിൽ ദൈവത്തിന്റെ പ്രവൃത്തികളെല്ലാം കണ്ടു. മോശ പ്രമാണം ഏറ്റുവാങ്ങി തിരിച്ചിറങ്ങി വരുന്നത് ഒക്കെ ആ രംഗങ്ങളെല്ലാം കണ്ട ആൾക്കാര്. പക്ഷെ അവരിൽ പലരും മരുഭൂമി ക്രോസ് ചെയ്തില്ല, അല്ലെങ്കിൽ മരുഭൂമി താണ്ടിയില്ല, വഴിയിൽ പട്ടുപോയി. അത് കണ്ടുകേട്ട ഒരു സമൂഹം, അവരാണ് യോർദാനും കടക്കുന്നത്. ആ ബാല്യക്കാരെല്ലാം വളർന്നു വരുമ്പോൾ പിന്നത്തേതിൽ അവരാണല്ലോ യോർദാൻ കടന്നത്. അവരുടെ നടുവിലാണ് ആ 12 കല്ല് പെറുക്കി വെക്കാൻ പറഞ്ഞത്. അപ്പൊ അവരെന്തെല്ലാം കാഴ്ചകൾ, എന്തെല്ലാം അനുഭവ സമ്പത്തുള്ളവരാ, എന്നിട്ടും ഈ ജനമെല്ലാം ദൈവത്തെ മറന്നു കളഞ്ഞു, വേഗം മറന്നു കളഞ്ഞെന്നാ വായിക്കുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞു വരുന്നത് കൂടാരത്തിന്റെ നിർമ്മിതിയോടുള്ള ബന്ധത്തില് മോശ പർവ്വതത്തിൽ, ജനം താഴ്വരയിൽ. ഇവിടെയും രണ്ട് കാതലായ കാര്യങ്ങളുണ്ട്. മോശ പർവ്വതത്തിൽ, ജനം താഴ്വരയിൽ, രണ്ട് കാര്യങ്ങളാണ്. ഇന്ന് നമ്മൾ ക്രിസ്തീയ ജീവിതം എടുത്ത് പഠിക്കുമ്പോൾ ഒരുപറ്റം ആൾക്കാർ പർവ്വതത്തിന്റെ അനുഭവത്തിൽ ഇരിക്കുന്നു, ഒരു കൂട്ടം ആൾക്കാർ താഴ്വരയിൽ ഇരിക്കുന്നു. സൂം മീറ്റിംഗ് വരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് വരുന്നു. ഐഡിയും പാസ്വേഡും ഉണ്ടെങ്കിൽ താഴ്വരക്കാർക്കും പർവ്വതക്കാർക്കും ഒക്കെ ഒരുപോലെ ഇത് തുറന്നു വയ്ക്കാം. മോശ പർവ്വതത്തിൽ ഏകനായി ദൈവസന്നിധിയിൽ നിൽക്കുന്ന നിമിഷങ്ങൾ ഓർത്തു നോക്കി, ദൈവത്തിന്റെ പ്രമാണം ഏറ്റുവാങ്ങുന്നു. അതേസമയം താഴ്വരയിൽ അവർ വേറെ കാര്യങ്ങൾക്ക് ചട്ടം കൂട്ടുക. ഇപ്പൊ പുറപ്പാട് ദിവസം 25 അധ്യായം നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. 25 അധ്യായത്തിൽ മോശ പർവ്വതത്തിലാണ് ദൈവത്തിന്റെ സ്വരം കേൾക്കുകയാണ്. അതിനു മുമ്പ് 24 അധ്യായത്തിന്റെ ഒരു വാക്യം ഉണ്ടല്ലോ, 14 വാക്യം, Exodus 24:14. ആ വാക്യം ഒന്ന് വായിച്ചാൽ ദൈവം മോശയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് 24 അധ്യായത്തെ കുറിച്ച് ഞാനൊരു ഒരു ചെറിയ രൂപരേഖ തരട്ടെ. മോശയും ഇസ്രായേലിലെ പ്രഭുക്കന്മാർ 70 പേരും കൂടെ കൂടി പർവ്വതത്തിലേക്ക് കയറി ചെല്ലുകയാണ്. അങ്ങനെ പർവ്വതത്തിന്റെ ഒരു ഭാഗം വരെ അവർ കയറി ചെല്ലുന്നു. അവിടെ വെച്ച് ദൈവവുമായിട്ട് അവര് മുഖാമുഖം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അവിടെ വെച്ച് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും ദൈവസന്നിധിയിൽ ഭക്ഷിച്ച് പാനം ചെയ്ത് അവര് മടങ്ങി താഴ്വരയിലേക്ക് പോരുന്നു. ആ സമയത്ത് മോശയോട് ദൈവം പറയുന്ന കാര്യമാണ് ഈ 14 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. അതൊന്ന് വായിച്ചാട്ടെ.
അവൻ മൂപ്പന്മാരോട്, ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരുവോളം ഇവിടെ താമസിക്കുകയും അഹരോനും ഹൂരും നിങ്ങളോട് കൂടെ ഉണ്ടല്ലോ, ആർക്കെങ്കിലും വല്ല കാര്യമുണ്ടായാൽ അവൻ അവരുടെ അടുക്കൽ ചെല്ലട്ടെ എന്ന് പറഞ്ഞു.
അതായത് ഈ വായിച്ചത് പ്രകാരം ഈ മൂപ്പന്മാരെ എല്ലാം പറഞ്ഞ് താഴേക്ക് വിടുകയാണ്. വിടുന്ന മുറയ്ക്ക് അവരോട് പറയുകയാണ്, അഹ്റോനും ഹൂരും നിങ്ങളുടെ നടുവിലുണ്ടല്ലോ, ജനത്തിന് എന്തെങ്കിലും ആവശ്യങ്ങൾ നേരിട്ടാൽ, എന്തെങ്കിലും കാര്യപരിപാടികൾ ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് വന്ന് ഈ കാര്യങ്ങൾ ഉണർത്തിക്കാനായിട്ട് ഇപ്പോൾ സാധ്യമല്ല. അക്കാരണത്താൽ കാര്യങ്ങൾ അഹ്റോനെ അറിയിക്കുക, അഹ്റോൻ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തു തരും. അതാണ് പറഞ്ഞതിന്റെ രത്ന ചുരുക്കം നമുക്കറിയാം. അപ്പൊ പുറപ്പാട് ദിവസം 25 അധ്യായം, മോശ ഇപ്പൊ പർവ്വതത്തിലാണ്, അവൻ ദൈവത്തോട് കൂടുതൽ അടുത്ത് നിൽക്കുകയാണ്. മൂപ്പന്മാരെല്ലാം താഴ്വരയിലേക്ക് പോയി. അതേസമയം തന്നെ സെയിം ടൈമിൽ താഴ്വരയിൽ നടക്കുന്ന കാര്യം, അത് 32 അധ്യായത്തിലാണുള്ളത്. ഈ 25 32 ഒരുമിച്ച് നടക്കുന്നതാണ്. 25 കഴിഞ്ഞ് 26 27 എന്ന് പറഞ്ഞ് അങ്ങനെ ചിന്തിക്കരുത്. 25 അധ്യായം മുതല് 31 അധ്യായം വരെയുള്ള കാര്യങ്ങൾ പർവ്വതത്തിൽ നടക്കുകയാണ്. സെയിം ടൈമിൽ താഴ്വരയിൽ നടക്കുന്ന കാര്യമാണ് 32 അധ്യായം. അങ്ങനെ മനസ്സിലാക്കണം. 25 കഴിഞ്ഞിട്ട് ഒത്തിരി ദൂരം കഴിഞ്ഞാണല്ലോ 32, അങ്ങനെ ചിന്തിക്കരുത്. രണ്ടും ഒരേ സമയം സംഭവിക്കുന്ന കാര്യമാണ്. അപ്പൊ അവിടെ പർവ്വതത്തിൽ മോശയ്ക്ക് ദൈവം അളവും കാര്യപരിപാടികളെല്ലാം കൈമാറുകയാണ്. കൈമാറുന്ന സമയത്ത് 25 അധ്യായത്തിന്റെ തുടക്കത്തിലുണ്ടല്ലോ, അവർ സ്വമേധയാ പല സാധനങ്ങളും കൊണ്ടുവരണം, പലതും. അതിൽ ഒരു സാധനത്തിന്റെ പേരാ പൊന്ന്. അവർ സ്വമേധയാ കൊണ്ടുവരേണ്ട വസ്തുക്കളിൽ ഒന്നാണ് പൊന്ന്. പൊന്ന് കൊണ്ടുവരണം, അതായത് തനി തങ്കം. അത് കൂടാരത്തിന്റെ നിർമ്മിതിയിൽ പല കാര്യങ്ങളുണ്ടല്ലോ, അതിനുവേണ്ടി ഈ കാര്യങ്ങൾ അവർ കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പൊ താഴ്വരയിൽ ജനം ഇതൊന്നും അറിയുന്നില്ല, ഈ കാര്യങ്ങളൊന്നും അറിയുന്നില്ല. താഴ്വരയിൽ അവര് എന്തിനു വേണ്ടി കോപ്പ് കൂട്ടുകയാണ്? ദൈവം കൊടുത്ത ഇൻസ്ട്രക്ഷനാണ്, എന്താ മോശം അവിടെ ഇല്ലാത്തതുകൊണ്ട് ജനമെല്ലാം അഹ്റോന്റെ അടുക്കൽ കൂടട്ടെ, കാര്യങ്ങൾ അഹ്റോനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യട്ടെ, അഹ്റോൻ വേണ്ട വിധത്തിലുള്ള ബുദ്ധിപ്രദേശം കൊടുക്കൂന്ന്. സംഭവിച്ചതോ? ജനമെല്ലാം ഒരു സമർപ്പണത്തോടെ വരികയാണ്. എന്നതാ ഉള്ള ഗുണുക്കെല്ലാം ഊരിക്കൊണ്ട് വരികയാണ്. ഉള്ള ആണുങ്ങളും പെണ്ണുങ്ങളെല്ലാം ഗുണുക്കെല്ലാം ഊരിക്കൊണ്ട് വന്ന് അഹ്റോനെ ഏൽപ്പിച്ചു. കൂടാരം പണിയേണ്ട സകല സാധനങ്ങളും ഇപ്പൊ തീക്കകത്തിട്ട് കാളക്കുട്ടിയെ ഉണ്ടാക്കി. ഈ സാധനങ്ങൾ കൊണ്ടുവന്നത് മോവാബിരല്ല, അമോനിയരല്ല, അമൂല്യക്കരല്ല, ഇത്തിരി പെരിശരൊന്നുമല്ല, സാക്ഷാൽ ഇസ്രായേലിനെ കൊണ്ടുവന്ന്. കൊണ്ടുവന്ന് കൊടുത്ത ആരുടെ കയ്യില? ഏതെങ്കിലും ലാടവൈദ്യന്റെ കയ്യിലുമല്ല കൊടുത്തതോ, സാക്ഷാൽ അഹ്റോന്റെ കയ്യില്. അടുത്ത് നിയുക്ത കാതോലിക്ക അല്ലല്ലോ, ആ നിയുക്ത മഹാപുരോഹിതനാകേണ്ട പുള്ളിയാണ് അഹ്റോൻ. അഹ്റോനെ മഹാപുരോഹിതനായിട്ട് വാഴിക്കാനുള്ള ദിവസങ്ങൾ സമാഗതമായിരിക്കുന്നു. അതിനിടയിലാണ് ജനമെല്ലാം ഈ പറഞ്ഞ ഗുണുക്കൊക്കെ പറിച്ചുകൊണ്ട് വന്നത്. ദൈവത്തിന്റെ കാര്യപരിപാടി പർവ്വതത്തിൽ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ജനം അത് മനസ്സിലാക്കുന്നില്ല. അത് മനസ്സിലാക്കാതെ താഴ്വരയിൽ അവര് ദൈവഹിതത്തിന് വിരുദ്ധമായാണ് പെരുമാറുന്നത്. അതിന് കൂട്ടുനിന്നത് ആരാ? ഒരു അഹ്റോനും. സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചുറ്റുപാടും ഒക്കെ കണ്ണോടിക്കുമ്പോൾ ദൈവത്തിന്റെ കൂടാരങ്ങൾ നിർമ്മിക്കുന്നതിന് പകരം പല സ്ഥലത്തും കാളക്കുട്ടികളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്ന ആരാന്നറിയാവോ? സാക്ഷാൽ അഹ്റോന്മാര്. അതാണ് യാഥാർത്ഥ്യം. അഹ്റോന്മാരാണ് പല സ്ഥലത്തും നേതൃത്വം കൊടുക്കുന്നത്, അല്ലാതെ പുറത്തുനിന്ന് വേറെ ആൾക്കാർ വന്നിട്ടല്ല. ട്രാജഡിയാണത്. അപ്പൊ എന്തുകൊണ്ട് കൂടാരത്തിന്റെ നിർമ്മിതിയിലേക്ക് പോകുന്നില്ലെന്ന് ചോദിച്ചാൽ, ആരാ പർവ്വതത്തിലേക്ക് കടന്നു പോകുന്നത്? പർവ്വതത്തിൽ തനിച്ചു വസിക്കണം. പർവ്വതത്തിലെ വാസത്തിൽ വേറെ ആരും കൂടെ ഇല്ല. യോശുവയെ പോലും ഇടയ്ക്ക് നിർത്തി കൂടെ വരണ്ട, കാരണം തനിച്ച് ദൈവവുമായിട്ട് ബന്ധപ്പെടുന്ന നിമിഷങ്ങളാണത്. അവിടെ ഭാര്യയില്ല, ഭർത്താവില്ല, മക്കളില്ല, ആരുമില്ല. ദൈവവുമായിട്ട് വ്യക്തിപരമായ ഒരു അടുപ്പത്തിലേക്ക് വരികയാണ്. അവിടെയാണ് തനിക്ക് അളവ് ലഭിക്കുന്നത്, പ്രമാണം ലഭിക്കുന്നത്. അതിനനുസരിച്ചാണ് വരും ദിവസങ്ങളിൽ ഈ കൂടാരം ചമയ്ക്കേണ്ടതും അതിന്റെ കാര്യങ്ങൾ ചെയ്യേണ്ടതും. അവിടെയും ഒരു സൂക്ഷ്മമായ കാര്യമുണ്ട്. ഇനി അടുത്തൊരു കാര്യം നമ്മൾ ചിന്തിച്ചു വരുമ്പോൾ, തന്റെ വാക്കുകൊണ്ടാണ് ഈ ഭൂമിയെയും സകലത്തെയും ദൈവം സൃഷ്ടിച്ചത്. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ എല്ലാം ഉളവായി വന്നു. സകലതും മനുഷ്യനെ സൃഷ്ടിച്ചത് മാത്രം തന്റെ കൈകൊണ്ട്, എന്നാൽ ബാക്കി കാര്യങ്ങളെല്ലാം ദൈവത്തിന്റെ ശബ്ദത്താൽ ദൈവം സൃഷ്ടിച്ചു. അങ്ങനെയെങ്കിൽ ദൈവത്തിന് തന്റെ ശബ്ദത്താൽ ഒരു കൂടാരം നിർമ്മിക്കാൻ പാടില്ലായിരുന്നോ? അങ്ങനെയും ചിന്തിക്കാം. 100 എപ്പിസോഡ് കഴിഞ്ഞപ്പോഴാ ഞാൻ ആ കാര്യം ചിന്തിക്കുന്നത്. ആദ്യത്തെ എപ്പിസോഡുകളിലൊന്നും പറഞ്ഞില്ല ഈ കാര്യം. 100 എപ്പിസോഡ് മുന്നോട്ട് പോയിരിക്കുന്നു, ഇപ്പോഴാണ് നമ്മള് ഈ ഒരു കാര്യം ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ വേണ്ട, ദൈവത്തിന് തന്റെ ദൂതന്മാരോട് പറയാൻ മേലേ, ശ്രേഷ്ഠന്മാരായ ദൂതന്മാർ, അവരെ ഭരമേൽപ്പിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായും മനോഹരമായി അവര് ദൈവത്തിനൊരു കൂടാരം ചമയ്ക്കില്ലേ? അങ്ങനെ ചമയ്ക്കും. പക്ഷെ ആ ഉത്തരവാദിത്വം ഏൽപ്പിച്ചാരെയാ? പാപിയായ മനുഷ്യന് അല്ലേ? ആദാമ്യ വർഗത്തിൽപ്പെട്ടതല്ലേ മോശ? ഇസ്രായേലിലെ ജനമല്ല. ദൈവം അവരെ തന്നെയാണ് ഭരമേൽപ്പിക്കുന്നത്, അവരെ തന്നെയാണ്. ഇനി അടുത്ത ഒരു സ്റ്റെപ്പും കൂടെ ചിന്തിക്കേണ്ടതുണ്ട് കേട്ടോ. അടുത്തൊരു സ്റ്റെപ്പും കൂടെ, കൂടാരത്തിന്റെ നിർമ്മിതിക്ക് വേണ്ടി ദൈവം എഴുന്നേൽപ്പിച്ചത് ആദമിന്റെ പുത്രനായ മോശയാണ്. അതായത് പാപത്തിൽ വീണുപോയ മനുഷ്യവർഗത്തിൽ നിന്ന് ഒരുവനെയാണ് ദൈവം തെരഞ്ഞെടുത്തത്. അവനെ തെരഞ്ഞെടുത്ത് അവന്റെ മേൽ കൃപ ചുരിഞ്ഞു. കൃപ മിടുക്കോ കഴിവോ ഒന്നുമല്ല, എല്ലാ കൃപയാണ്. ആ കൃപയാൽ മോശ എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്തെടുത്തു. അതിനിടയിലാണ് താഴ്വരയിൽ അരുതാഴിക അഹ്റോൻ പ്രവർത്തിച്ചത്. അരുതാഴിക. അപ്പം മോശ താഴേക്ക് ഇറങ്ങി വന്ന ആ ഭാഗം നമുക്കറിയാം. താഴേക്ക് ഇറങ്ങി വന്ന് പിന്നീട് കാളക്കൂട്ടി ഇടിച്ച് പൊടിച്ച് ഇവരെ എല്ലാം കൈകാര്യം ചെയ്ത് അന്ന് ഒരു സംഹാരം നടന്നു. ആ സംഹാരത്തിൽ 3000 പേരാണ് പട്ടുപോയത്. ഇസ്രായേലിന്റെ നടുവിൽ നിന്ന് 3000 പേര് പട്ടുപോയൊരു ദിവസം. അതിനെല്ലാം കാരണക്കാരനായ മനുഷ്യൻ എന്ന് പറയുന്നത് അഹ്റോനാണ്. വ്യക്തമായി ജനത്തിന് ബുദ്ധി ഉപദേശിക്കേണ്ട അഹ്റോൻ കാളക്കുട്ടി ഉണ്ടാക്കുന്നതിനുള്ള എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തു. താൻ തന്നെയാണ് ശരിക്കും അതൊക്കെ നിർമ്മിച്ചത്. ജനം ഇതെല്ലാം കൊണ്ടുവന്നെങ്കിലും അത് അതിന്റെ ഷെയ്പ്പിൽ അതിന്റെ രൂപത്തിൽ കാളക്കുട്ടി ഈ ജനത്തിന്റെയും അഹ്റോന്റെയും ഉള്ളിൽ നിന്ന് പോയിട്ടില്ലെന്ന് ചുരുക്കം. മിസ്രൈമിലെ ആരാധ്യ വസ്തുവാണ് കാളക്കുട്ടി, മിസ്രൈമിന്റെ സകലതുമാണ് കാളക്കുട്ടി. അപ്പം ആ കാളക്കുട്ടി ഹൃദയത്തിൽ നിന്ന് പോയിട്ടില്ലാത്തതുകൊണ്ടാണ് തീക്കകത്ത് ഇട്ടപ്പോഴത്തേക്കും ഈ അളവ് കിട്ടിയത്. ചുമ്മാ കിട്ടിയതല്ലെന്നേ, ഇത് ഉള്ളിലുണ്ട്, അതുകൊണ്ടാണ് അതിന് ആ ഷെയ്പ്പൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നത്. അപ്പൊ ഈ ജനത്തെ ഇത്ര വലിയ ദുരന്തത്തിലേക്ക് നയിച്ച അഹ്റോനെ ദൈവം വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യേണ്ടതാണ്. 3000 പേരുടെ കൂട്ടത്തിൽ പ്ലസ് വൺ എന്നുള്ള നിലയിൽ, 3001 പ്ലസ് വൺ, 3001 അല്ല 3000+1 അങ്ങനെ പറയണം, തെറ്റിപ്പോയി. 3001 എന്നല്ല പറയേണ്ടത്, 3000+1 എന്ന്. കാരണം ആ ഒരാൾക്ക് പ്രത്യേകതയുണ്ട്, ദൈവത്തിന്റെ പ്രവൃത്തി കണ്ടവനാണ്. മോശ ചുമ്മാതെ എല്ലാ പർവ്വതത്തിലേക്ക് കയറി പോയിട്ടുള്ളതെന്നും കൂടെ ഒരു ചിന്ത തനിക്കുണ്ട്. ആ അഹ്റോനാണ് ഈ ഒരു കാര്യം ചെയ്തത്. നോക്കണം, ഈ അഹ്റോനെ ദൈവം തീർത്ത് കളയേണ്ടതാ, പക്ഷെ കളഞ്ഞില്ല, മിച്ചം വെച്ചു. ഇതേ അഹ്റോനെ തന്നെയാണ് പിന്നത്തേതിൽ അത്യുന്നതനായ ദൈവം തന്റെ മഹാപുരോഹിതന്റെ നിലയിൽ തിരഞ്ഞെടുക്കുന്നത്. കൂടാരത്തിന്റെ നിർമ്മിതിയുടെ കാര്യം പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? പാപിയായ മനുഷ്യനെ തന്നെ ദൈവം അത് ഭരമേൽപ്പിച്ചു നിർമ്മിക്കാൻ. എന്നിട്ട് സ്വർഗം ഉറ്റുനോക്കുകയാണ്, എന്നിട്ട് സ്വർഗം ഉറ്റുനോക്കുകയാണ് ഇവൻ എങ്ങനെയാണ് ഇത് പണിയുന്നതെന്ന്. മോശയ്ക്ക് അളവും കാര്യങ്ങളും മാതൃകയെല്ലാം കൊടുത്തല്ലോ, സ്വർഗം വെറുതെ ഇരിക്കുകയല്ല, ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. മോശയുടെ ഓരോ ചുവടുവയ്പ്പും എങ്ങനെയാണിത് തീർക്കുന്നതെന്നുള്ളത് തമ്പുരാൻ ആരാഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. അതുപോലെ ക്രിസ്തീയ ജീവിതത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന നാം ഓരോരുത്തരും ദൈവത്തിന്റെ ഹിതപ്രകാരം, ദൈവത്തിന്റെ അളവിൻ പ്രകാരം, പർവ്വതത്തിലെ മാതൃക പ്രകാരം തന്നെയാണോ ഈ കൂടാരം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് എന്നുള്ളത് സ്വർഗം ഉറ്റുനോക്കുന്നുണ്ട്. ശുശ്രൂഷയിൽ ഇറങ്ങിയിരിക്കുന്നവർ ഓരോരുത്തരും സഭയാം കൂടാരത്തിന്റെ നിർമ്മിതിയിലാണ്. അവരോരോരുത്തരും ഈ കൂടാരം എങ്ങനെയാണ് നിർമ്മിക്കുന്നത്, ഏതളവിലാണ് നിർമ്മിക്കുന്നത് എന്നുള്ളത് സ്വർഗം ഉറ്റുനോക്കുന്നുണ്ട്. സമാഗമന കൂടാരത്തിന്റെ പഠനത്തിന്റെ ഒരു പ്രാഥമികമായ ഭാഗങ്ങളാണ് സഹോദരങ്ങളെ ഞാനിപ്പോ പറഞ്ഞത്. ശരിക്കും ഇതൊരു ആമുഖമാണ് ഈ പറഞ്ഞത്. ഈ ചിന്തകൾ നമ്മെ ഭരിക്കേണ്ടതുണ്ട്. കൂടാരത്തിന്റെ അതിപരിശുദ്ധ സ്ഥലത്ത് ആണ്ടിലൊരിക്കൽ കടന്നു വരുന്ന മഹാപുരോഹിതനായ അഹ്റോൻ അവിടെ നിന്ന് ദൈവസന്നിധിയിൽ ധൂപം കാണിക്കും. അവിടെ നിന്ന് ധൂപം കാണിക്കുമ്പോ അഹ്റോന്റെ ഉള്ളിലൂടെ കടന്നു പോകേണ്ട ചിത്രം എന്താ? പുറപ്പാട് ദിവസം 32-ാം അധ്യായത്തിൽ ഒരു ചിത്രമുണ്ട്. ചിത്രം എന്താ? 3000 പേര് പട്ടുപോയി. അതിന് കാരണക്കാരനായ താൻ അന്ന് തീർന്നു പോകേണ്ടതായിരുന്നു. എന്നാൽ ഇന്ന് താൻ അതിപരിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നു എങ്കിൽ അതിന്റെ ഒരേ ഒരു കാരണം മഹാകൃപയൊന്നു മാത്രം. ദൈവത്തിന്റെ കൃപ അഹ്റോന്റെ മേൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അഹ്റോൻ തീർന്നു പോകാതിരുന്നത്. ഇപ്പോൾ എവിടെ എത്തിയിരിക്കുന്നു? അതിപരിശുദ്ധ സ്ഥലത്ത്. അതുപോലെ നാമും ചിന്തിച്ചു കഴിഞ്ഞാൽ പാപനിമിത്തം പട്ടുപോകേണ്ടതായിരുന്നു, തകർന്നു പോകേണ്ടതായിരുന്നു, തീർന്നു പോകേണ്ടതായിരുന്നു. ഇന്നോ നാം ദൈവസാന്നിധ്യം വഹിക്കുകയാണ്, ദൈവസാന്നിധ്യം വഹിക്കുകയാണ്. ഇതിനിടയിൽ ശത്രുവായവൻ അവന്റെ ലെവൽ ബെസ്റ്റ് അവൻ പ്രവർത്തിക്കും, അവൻ പോരാടിക്കൊണ്ടിരിക്കും. ഈ സമർപ്പണത്തിൽ നിന്ന്, ഈ പ്രത്യാശയിൽ നിന്ന്, ഈ വിശ്വാസത്തിൽ നിന്ന് നമ്മെ ഇളക്കിക്കളയാനായിട്ട് ആ ലെവൽ ബെസ്റ്റ് അവൻ പെരുമാറും. ഞാൻ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ പല പല വിഷയങ്ങളിൽ ഏർപ്പെട്ട നിമിത്തം എനിക്കുള്ള ബോധ്യമാണ് ഞാൻ പറയുന്നത്. പല പല വിഷയം മീൻസ് പല പല വ്യക്തി ജീവിതങ്ങളുമായിട്ട് അടുത്ത് ഇടപഴകാനും അവരുടെ പലരുടെയും ജീവിതത്തിലെ സങ്കീർണമായ പ്രശ്നങ്ങളെയൊക്കെ മനസ്സിലാക്കാനും ഒക്കെ ശ്രമിക്കുമ്പോൾ പലരുടെയും ജീവിത നൗക മുന്നോട്ട് പോകാത്ത വണ്ണം അതിനെ തകർത്ത് കളയുവാനുള്ള എന്താ മൈനൊക്കെ വെച്ചിരിക്കുകയാണ് കടലിൽ. ശത്രു രാജ്യക്കാര് കടലിൽ മൈൻ വിതറും. എന്തിനെന്ന് ചോദിച്ചാൽ തങ്ങളുടെ എതിരാളികൾ വരുമ്പോൾ അവരുടെ പടക്കപ്പലുകൾ തകർന്നു പോകാൻ വേണ്ടിയിട്ട്. എന്ന് പറഞ്ഞതുപോലെ വിശുദ്ധന്മാരുടെ ജീവിത നൗക തകരാൻ പാകത്തിന് ശത്രുവായവൻ കെണികൾ ഒരുക്കും. അതാ ഞാൻ പറഞ്ഞത്, അടുത്തു നിന്ന് കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ചില സ്ഥലത്ത് ഭാര്യയിലൂടെ ആയിരിക്കും പോരാട്ടം, ചില സ്ഥലത്ത് ഭർത്താവിലൂടെ ആയിരിക്കും. അങ്ങനെ വ്യത്യസ്ത നിലയിലാണ് ഈ പോരാട്ടങ്ങൾ. പല നിലകളിൽ ചിലപ്പോ പ്രാദേശിക സഭയിൽ നിന്നോ കൂട്ടു സഹോദരങ്ങളിൽ നിന്നോ മറ്റും പല നിലകളിലായിരിക്കും പോരാട്ടങ്ങൾ കടന്നു വരുന്നത്. ഈ സമർപ്പണത്തിൽ നാം നിൽക്കാതെ അതിൽ നിന്ന് മറിഞ്ഞു പോകാൻ വേണ്ടിയിട്ടുള്ള ശത്രുവിന്റേതായ വലിയ തന്ത്രങ്ങളുണ്ട്. അപ്പൊ ഈ തന്ത്രങ്ങളെയൊക്കെ നാം അതിജീവിക്കണമെങ്കിൽ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പർവ്വതത്തിന്റെ അനുഭവത്തിൽ നാം ആയിരിക്കണം. പർവ്വതത്തിന്റെ അനുഭവത്തിൽ നാം ആയിരുന്നാൽ നിശ്ചയമായും വീഴാതെ വണ്ണം നമുക്ക് അങ്ങ് വരെ പോകാനായിട്ട് സാധിക്കും. ഇതിനിടയിൽ വരുന്ന കാര്യങ്ങളെയെല്ലാം എന്താ നമുക്ക് ജയിക്കാനായിട്ട് സാധിക്കും. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, കൂടാരത്തിന്റെ നിർമ്മിതിയിൽ ദൈവം കാണിച്ച വലിയ മഹത്വങ്ങളുണ്ട്, അല്ലെങ്കിൽ എന്താ ദൈവം കാണിച്ച വലിയ കൃപകളുണ്ട് മനുഷ്യവർഗത്തോട്, പിന്നീട് മോശയോട്, അഹറോനോട്. ഇങ്ങനെ ഓരോന്നും എടുത്തെടുത്ത് ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്താൽ ദൈവത്തിന്റെ സ്നേഹവും കരുതലും ഒക്കെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും. യെസ്, 25-ാം അധ്യായത്തിലേക്ക് നാം വീണ്ടും വന്നു കഴിയുമ്പോൾ 25-ാം അധ്യായത്തിന്റെ 2-ാമത്തെ പാരഗ്രാഫ്, അതായത് 10-ാമത്തെ വാക്യം മുതൽ 22-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ ആ പാരഗ്രാഫിലാണ് പെട്ടകത്തെ കുറിച്ച് പറയുന്നത്. നോക്കണം, പുറപ്പാട് ദിവസം 25-ാം അധ്യായം മുതൽ 40-ാം അധ്യായം വരെയുള്ള ആ നീണ്ട ഭാഗങ്ങൾ, അതായത് 13-ാം അധ്യായം, അതിനിടയിൽ 2-ാം അധ്യായം ഉണ്ട്, അത് താഴ്വരയിലെ ഈ യുദ്ധങ്ങളായിട്ട് മാറിപ്പോയി. അപ്പൊ 13 അധ്യായങ്ങൾ നിശ്ചയമായും സമാഗമന കൂടാരത്തിന്റെ നിർമ്മിതിയുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അതിൽ ഈ 25-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ അതിൽ കൊണ്ടുവരേണ്ട സാധനങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞെങ്കിലും അടുത്ത പാരഗ്രാഫിൽ വരുമ്പോൾ ആദ്യം പറയുന്ന പെട്ടകത്തെ കുറിച്ചാണ്. ആ പാരഗ്രാഫിൽ 2 ഉപകരണങ്ങളുണ്ട്, അതിപരിശുദ്ധ സ്ഥലത്തുള്ള പെട്ടകവും കൃപാസനവും. അത് രണ്ടും ചേർത്ത് പറയുമ്പോൾ പെട്ടകെന്നാണ് പറയാറുള്ളൂ, പക്ഷെ അത് രണ്ട് കാര്യമാണ്. പെട്ടകത്തിന് മുകളിലാണ് കൃപാസനം വരുന്നത്. അപ്പൊ ആദ്യം നമുക്ക് പെട്ടകത്തെ കുറിച്ച് ചില കാര്യങ്ങൾ നോക്കിയിട്ട് പിന്നീട് കൃപാസനത്തെ കുറിച്ച് ചിന്തിക്കാം. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഇത്രയും ഭാഗങ്ങളിൽ ഏറ്റവും ആദ്യം പറയുന്നത് പെട്ടകത്തെ കുറിച്ചാണ്. കൂടാരത്തിന്റെ പിക്ചർ എടുത്ത് വെച്ച് നമ്മൾ പഠിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ വാതിൽ തുറന്നാൽ ആദ്യം കാണുന്ന യാഗപീഠവ. പക്ഷേ കൂടാരത്തിന്റെ നിർമ്മിതിയെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ, അത് കൂടാരത്തിന്റെ പിക്ചർ എടുത്തു വെച്ച് അതിലെ ശുശ്രൂഷയുടെ ക്രമത്തിലേക്ക് വരുമ്പോഴാണ് യാഗപീഠം നമ്മൾ കാണുന്നത്. എന്നാൽ ഓവറോൾ കൂടാരത്തിന്റെ നിർമ്മിതിയെ കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യമായി നാം കാണുന്നത് പെട്ടകത്തെയാണ്. അപ്പൊ പെട്ടകം തയ്യാറാക്കിയതിന് ശേഷമാണ് ബാക്കിയെല്ലാം ഉണ്ടാക്കാൻ പറഞ്ഞത്. പെട്ടകം ഉണ്ടാക്കി, അതിനകത്ത് വെക്കേണ്ട കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങളൊക്കെ വെച്ചതിന് ശേഷം പിന്നീടാണ് അടുത്തടുത്ത പാരഗ്രാഫുകളിൽ, അടുത്തടുത്ത അധ്യായങ്ങളിൽ ഓരോരോ കാര്യങ്ങൾ പറയുന്നത്. യാഗപീഠമാകട്ടെ, ധൂപപീഠമാകട്ടെ, അല്ലെങ്കിൽ താമ്രത്തൊട്ടിയാകട്ടെ എന്ന് വേണ്ട, എല്ലാ കാര്യങ്ങളും പിന്നീടാണ് പറയുന്നത്. അപ്പൊ ഏറ്റവും ആദ്യം നിർമ്മിക്കേണ്ടത് പെട്ടകമാണ്. ഏറ്റവും ആദ്യം അത് തന്നെയല്ല, ഇസ്രായേലിന്റെ യാത്രയോടുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കുമ്പോൾ, അവർ പാളയം അടിച്ച് കിടക്കുകയാണല്ലോ, പാളയം മുന്നോട്ട് നീങ്ങുമ്പോൾ ആദ്യം യഹൂദ ഗോത്രക്കാരാണ് മുൻപിൽ സഞ്ചരിക്കേണ്ടത്. യഹൂദ ഗോത്രത്തിന്റെ തൊട്ടു പിറകിലായിട്ട് രൂബേൻ ഗോത്രം സഞ്ചരിക്കണം. അതെല്ലാം സംഖ്യാപുസ്തകം 2-3 അധ്യായങ്ങളിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോ യഹൂദ ഗോത്രം മുന്നോട്ട് നീങ്ങി, അവരുടെ കുടുക്കീഴിലുള്ള മറ്റു ഗോത്രങ്ങളും ഉണ്ട്. 3 ഗോത്രങ്ങളാണല്ലോ ഒരു സ്ലോട്ടിൽ വരുന്നത്. അതങ്ങനെ നീങ്ങിക്കഴിഞ്ഞിട്ട് അടുത്ത ഗ്രൂപ്പ് രൂബേൻ ഗോത്രം, അവരുടെ ഗ്രൂപ്പിൽ 3 ഗോത്രങ്ങളുണ്ട്. അങ്ങനെ അവർ മൂവ് ചെയ്യുന്നു. അതിന്റെ പിറകിൽ കൂടാരം, സമാഗമന കൂടാരം, അഴിച്ചെടുത്ത കൂടാരം അതിന് പിറകിൽ സഞ്ചരിക്കുന്നു. വിശേഷിച്ച് അതിൽ ആദ്യം മുന്നോട്ട് നീങ്ങുന്നത് പെട്ടകമാണ്. പെട്ടകം അങ്ങനെ മുന്നോട്ട് പോയി, ഏറ്റവും മുന്നോട്ട് പോയി, ഈ എന്താ അടുത്ത സ്ഥലത്ത് എവിടെയാണോ കൂടാരം അടിക്കേണ്ടത്, അല്ലെങ്കിൽ എവിടെയാണോ ഇവർ പാളയം അടിക്കേണ്ടത് എന്നുള്ളത്, പെട്ടകം എവിടെ പോയി നിൽക്കുന്നോ, അതായത് മേഘം എവിടെ നിൽക്കുന്നോ, അതിനടിയിലാണ് ആദ്യം കൊണ്ടുപോയി പെട്ടകം വെക്കുന്നത്. പെട്ടകമാണ് ആദ്യം കൊണ്ടുപോയി വെക്കുന്നത്. പെട്ടകം വെച്ചതിന് ശേഷമാണ് അതിന്റെ ചുറ്റും നമ്മൾ പറയാറുള്ള 48 പലകയും 4 മൂടുശീലയും, അങ്ങനെ അതിന്റെ ചുറ്റുമുള്ള ഫെൻസും, ഇതെല്ലാം 1 by 1 ഇങ്ങനെ വരും. ഏറ്റവും ആദ്യം പെട്ടകം കൊണ്ടുവയ്ക്കും, അതിന് ചുറ്റും 48 പലക, അതിനു മുകളിൽ ഈ മറശീലകൾ അല്ലെങ്കിൽ മൂടുശീലകൾ, പിന്നീട് അതിന്റെ ചുറ്റുമുള്ള ആ ഔട്ടർ ഫെൻസ് അല്ലെങ്കിൽ ആ ചുറ്റുമതിൽ ആ വേലി, അത് ഏറ്റവും പുറത്തു വരുന്നു. അങ്ങനെ ഒടുക്കം എല്ലാം സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ അസൽ കൂടാരം. ഏറ്റവും ആദ്യം മൂവ് ചെയ്യുന്നത് പെട്ടകമാണ്, അതിന് ചുറ്റുമാണ് ബാക്കി കാര്യങ്ങൾ വരുന്നത്. അങ്ങനെ കൂടാരം അടിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിന്റെ ഒരു ബഫർ സോൺ ഉണ്ട്. ആ ബഫർ സോണിൽ ലേവിയ ഗോത്രക്കാർ വരും. അതിന് ഫ്രണ്ടിൽ അഹ്റോനും മോശയും വരും. അത് കഴിഞ്ഞ് ഓരോ ഗോത്രങ്ങളും ഗണംഗണമായി എങ്ങനെ പാളയം ഇറങ്ങണോ ആ നിലയിൽ തന്നെ അവർ പാളയം ഇറങ്ങുന്നു. ഇപ്പോ ഇസ്രായേലിന്റെ ക്യാമ്പ് മനോഹരമായ നിലയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന പോലെ നമുക്ക് കാണാൻ കഴിയും. ഇനി ഇതിന്റെ നിർമ്മിതിയെ കുറിച്ച് പുസ്തകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ആദ്യം കാണുന്നത് പെട്ടകമാണെന്ന് പറഞ്ഞു. ആദ്യം കാണുന്നത് നമ്മുടെ ജീവിതവുമായി ഇത് ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ, ആദ്യം ഹൃദയം തയ്യാറാകണം. അതായത് മാനസാന്തരാനുഭവത്തിലേക്ക് വരണം. മാനസാന്തരപ്പെട്ട വ്യക്തി ഹൃദയം ഒരുക്കപ്പെടണം. ഇവിടെ പെട്ടകം വെക്കാൻ പാകത്തിന് നമ്മുടെ ഹൃദയം എന്ത് ചെയ്യണം? ഒരുക്കപ്പെടണം. ആ ഒരുക്കപ്പെട്ട സ്ഥലത്ത്, ഒരുക്കപ്പെട്ട സ്ഥലത്ത് കൊണ്ടുപോയാ പെട്ടകം വെക്കുന്നത്? ചുമ്മാ കൊണ്ടുപോയാൽ ഇട്ടിട്ട് പോരുകയല്ലോ. ഒരുക്കപ്പെട്ട ആ സ്ഥലത്ത് പെട്ടകം കൊണ്ടുപോയി വെക്കുന്നു. മേഘം വന്ന് നിൽക്കും, അവിടെ സ്ഥലം ഒരുക്കും, പെട്ടകം വെക്കുന്നു. അതിനുശേഷമാണ് ബാക്കി ചുറ്റും കാര്യങ്ങൾ വരുന്നത്. അപ്പോ വാസ്തവമായി രക്ഷാനിർണയം പ്രാപിച്ച്, രക്ഷാനിർണയം പ്രാപിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഹൃദയം ഒരുക്കപ്പെട്ടതാകണം, ഹൃദയം ഒരുക്കപ്പെട്ടതാകണം. അപ്പൊ യാഗപീഠവും പെട്ടകവും തമ്മില് ഒരു കണക്ഷൻ നിൽക്കുകയാണ്. യാഗപീഠം ക്രൂശിക്കപ്പെട്ടവനായി ക്രിസ്തുവിനെയാണ് കാണിക്കുന്നത്. ക്രൂശിക്കപ്പെട്ടവനായി ക്രിസ്തുവിനെ പ്രസംഗിക്കുമ്പോൾ തയ്യാറായി വരുന്നത് പെട്ടകം വെക്കാനുള്ള സ്പേസാണ്. സൗരങ്ങളെ മനസ്സിലാക്കണം, ക്രൂശിക്കപ്പെട്ടവനായി ക്രിസ്തുവിനെ എവിടെയെല്ലാം പ്രസംഗിക്കുന്നോ ആ പ്രസംഗിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഒരു സ്പേസ്, ഒരു സ്ഥലം, ഒരു ഇടം ഒരുങ്ങി വരും. അതിനാ നമ്മൾ പറയുന്നത് നിലം ഒരുക്കുക എന്ന് പറയും. സുവിശേഷ പ്രസംഗത്തിൽ നിലം ഒരുക്കുകയാണ്. സുവിശേഷ പ്രസംഗത്തിൽ കലപ്പ, ഉഴുതു മറിക്കുന്ന കലപ്പയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. തറഞ്ഞു കിടക്കുന്ന ഭൂമി, ഊഷര ഭൂമി, മുള്ളും പറക്കരയും വളർന്നു നിൽക്കുന്ന ഭൂമി ഉഴുതു മറിക്കുകയാണ്. അതാണ് ക്രൂശിക്കപ്പെട്ടവരായി ക്രിസ്തുവിനെ പ്രസംഗിക്കുമ്പോൾ അവിടെ ഒരു ഉഴുതുമറിക്കലുണ്ട്, ഉഴുതുമറിക്കൽ. അങ്ങനെ ഉഴുതുമറിക്കപ്പെട്ട ഒരുക്കപ്പെട്ട നിലത്തിൽ നിശ്ചയമായും പെട്ടകം കൊണ്ടുപോയി വെക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഹൃദയം ഒരുങ്ങുകയാണ്. പാപബോധം വന്ന് പാപക്ഷമ വാങ്ങിച്ച് ഒരു പരമാർത്ഥ ഹൃദയത്തിന് ഉടമയായി തീരുകയാണ്. തൽസമയം, ഇതെല്ലാം ഓട്ടോമാറ്റിക് സംഭവിക്കുക, തൽസമയം പെട്ടകം അതിനകത്തേക്ക് വരികയാണ്. അപ്പൊ പെട്ടകത്തെ കുറിച്ച് പറയുമ്പോൾ യഹോവയുടെ പെട്ടകം, ദൈവത്തിന്റെ പെട്ടകം എന്നൊക്കെ അങ്ങനെ പല പേരുകൾ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഈ പെട്ടകം യേശുക്രിസ്തുവിനെ കാണിക്കുന്നു, പെട്ടകം യേശുക്രിസ്തുവിനെ കാണിക്കുന്നു. പൊതുവിൽ പലരും ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, വലുവിനായ ദൈവത്തെയാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന്. അങ്ങനെ പറയാമെങ്കിലും കൂടുതൽ അഭികാമ്യം എന്ന് പറയുന്നത് ഇത് യേശുക്രിസ്തുവിനെ കാണിക്കുന്നു എന്ന് പറയാനാണ്. അതിന്റെ ഒരു കാരണമുണ്ട്. കാരണം എന്താ? പെട്ടകത്തിന്റെ നിർമ്മിതി ഖദിരമരം കൊണ്ടാണ്. അതൊരു ഉടൻ ബോക്സാണ്, പൊള്ളയായ ഒരു ബോക്സാണ്. പെട്ടകം നിർമ്മിക്കുന്നത് ഖദിരമരം കൊണ്ടാണ്. അപ്പൊ ഈ ഖദിരമരം എന്നുള്ളത് യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെ, മനുഷ്യപ്രകൃതിയാണ് കാണിക്കുന്നത്. അതിന്റെ പുറത്ത് പൊന്നുപൊതിയാണ്. അടുത്ത പടി എന്ന് പറയുന്നത് എന്താ? തനി തങ്കം കൊണ്ട് അതിനെ പാനൽ ചെയ്യുന്നു, കവർ ചെയ്യുന്നു. മരം അല്പം പോലും പുറത്ത് കാണാതെ തനി തങ്കം കൊണ്ട് പാനൽ ചെയ്യുന്നു. അപ്പൊ യേശുക്രിസ്തുവിന്റെ ദൈവത്വവും മനുഷ്യത്വവും അതുപോലെ ഈ തനി തങ്കം കൊണ്ട് പാനൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവന്റെ ഡിവൈൻ നേച്ചർ, ദിവ്യ സ്വഭാവത്തെയാണ് അത് കാണിക്കുന്നത്. ദിവ്യ സ്വഭാവത്തെ, ആ ദിവ്യ സ്വഭാവത്തെ ജനം കാണുന്നത് എങ്ങനെയാ? യേശുക്രിസ്തുവിനെ, തികഞ്ഞ മനുഷ്യനായ ക്രിസ്തുവിനെ കാണുന്നത് ദിവ്യ സ്വഭാവത്തിലാണ്. ഒരു തരത്തിലും വേറൊന്നും ആരും കാണുന്നില്ല, കേൾക്കുന്നില്ല. കേൾക്കുന്നതും കാണുന്നൊക്കെ ആ ദിവ്യ സ്വഭാവത്തിലാണ്. മനുഷ്യവർഗത്തിൽ അങ്ങനെ ഒരു വ്യക്തി ജീവിച്ചിട്ടുണ്ടെങ്കിൽ, നടന്നിട്ടുണ്ടെങ്കിൽ അത് യേശുക്രിസ്തു മാത്രമാണ്. നമ്മുടെ എല്ലാ ജീവിതം എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ എപ്പോഴെല്ലാം മരം വെളിപ്പെട്ട് വന്നിട്ടുണ്ട്. ഈ തനി തങ്കം കൊണ്ട് പാനൽ ചെയ്യുക എന്ന് പറഞ്ഞല്ലോ, അതിനകത്തൊരു ചുറ്റി വെച്ചൊരു മൂന്ന് നാല് അടി അങ്ങ് അടിച്ചു കഴിഞ്ഞാൽ അത് ചെറുതായിട്ടൊന്ന് ഉടയാനോ ഒരു വിള്ളൽ സംഭവിക്കാനോ ആ തനി തങ്കത്തിൽ ഒരു സുഷിരമൊക്കെ വീഴാം. വീടാൽ പിന്നെ കാണുന്നത് എന്താ? മരമാണ്. നമ്മിൽ നിന്ന് എത്രയോ പ്രാവശ്യം മരത്തിന്റെ അനുഭവങ്ങൾ വെളിപ്പെട്ടിട്ടുണ്ട്. മരത്തിന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ആദാമ്യ പ്രകൃതി വെളിപ്പെട്ട എത്രയോ നിമിഷങ്ങളാണ്, എത്രയോ നിമിഷങ്ങൾ. എന്നാൽ ഈ കാര്യത്തിലൊക്കെ ആർക്കും ഒന്നും പറയാൻ കഴിയാത്ത ദിവ്യ സ്വഭാവത്തിനുടമയാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. വേറൊരാളിലും അത് പറയാൻ കഴിയില്ല. ആ ദിവ്യ സ്വഭാവം സമ്പൂർണമായി സമ്മേളിച്ചിരിക്കുന്നത് നമ്മുടെ കർത്താവിലാണ്. ഓക്കെ, അപ്പൊ പുറപ്പാട് ദിവസം 25 അധ്യായത്തിന്റെ 10 മുതൽ 22 വരെയാണ് ഈ പെട്ടകം ഉണ്ടാക്കണം എന്ന് പറയുന്നത്, ഉണ്ടാക്കണമെന്നാണ് പറയുന്നത്. എന്നാൽ അത് കഴിഞ്ഞ് 37 അധ്യായത്തിന്റെ 1 മുതൽ 9 വരെയുള്ള വാക്യത്തിലേക്ക് വരുമ്പോൾ യഹോവ കൽപ്പിച്ചതുപോലെ തന്നെ മോശ പെട്ടകം ഉണ്ടാക്കി എന്നാണ് കാണുന്നത്. ഈ രണ്ട് ചാപ്റ്ററുകളാണ് പെട്ടകത്തിന്റെ നിർമ്മിതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുന്നത്. പുറപ്പാട് ദിവസം 25 അധ്യായത്തിന്റെ 10 മുതൽ 22 വരെയുള്ള വാക്യങ്ങളും പിന്നീട് അതിന്റെ 37 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളും, രണ്ടും തമ്മിലുള്ള അന്തരമാണ് ഞാൻ പറഞ്ഞത്. 25 അധ്യായത്തിൽ ഇത് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നിർമ്മിക്കണമെന്ന്. എന്നാൽ 37 അധ്യായത്തിലേക്ക് വരുമ്പോൾ മോശി അതെല്ലാം അങ്ങനെ തന്നെ പർവ്വതത്തിലെ മാതൃക പ്രകാരം ഉണ്ടാക്കി എന്ന് കാണുന്നു. ഇതാണ് അതിന്റെ ഒരു പ്രത്യേകത. പുറപ്പാട് ദിവസം 25 അധ്യായത്തിന്റെ 10 മുതൽ 16 വരെയുള്ള വാക്യങ്ങളെ നമുക്ക് ആദ്യമായിട്ട് വായിക്കാം.
ഖദിരമരം കൊണ്ടൊരു പെട്ടകം ഉണ്ടാക്കണം, അതിനെ ഉണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിയണം. തണ്ടുകളാൽ പെട്ടകം ചുമക്കേണ്ടതിന് പെട്ടകത്തിന്റെ പാർശ്വങ്ങളിലുള്ള വളയങ്ങളിൽ അവ ചെലുത്തണം. തണ്ടുകൾ പെട്ടകത്തിന്റെ വളയങ്ങളിൽ ഇരിക്കണം, അവയെ അതിൽ നിന്ന് ഊരരുത്. ഞാൻ തരുവാനിരിക്കുന്ന സാക്ഷ്യം പെട്ടകത്തിൽ വെക്കണം.
ഓക്കെ, എബി നമുക്ക് ആ പെട്ടകത്തിന്റെ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണിച്ചാലോ. സൗരങ്ങളെ, ഈ സമാഗമന കൂടാരത്തിന്റെ പെട്ടകവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ, ഒരു രണ്ട് മൂന്ന് മിനിറ്റ്, രണ്ട് മിനിറ്റോ മറ്റോ ഉള്ളൂ, അത് ജസ്റ്റ് ഒന്ന് കാണിക്കാം നിങ്ങളെ. അത് കഴിഞ്ഞിട്ട് ബാക്കി പറയാം.
Cubit shall be its length, and a cubit and a half its width, and a cubit and a half its height. And you shall overlay it with pure gold. Inside and out you shall overlay it, and shall make on it a moulding of gold all around. You shall cast four rings of gold for it. Put them in its four corners. Two rings shall be on one side, and two rings on the other side. And you shall make poles of acacia wood, and overlay them with gold. You shall put the poles into the rings on the sides of the ark, that the ark may be carried by them. The pole shall be in the rings of the ark, they shall not be taken from it, and you shall put into the ark the testimony which I will give you. You shall make a mercy seat of pure gold. 2.5 cubits shall be its length, and 1.5 cubits its width. And you shall make 2 cherubim of gold, and for the work you shall make them at the 2 ends of the mercy seat. And the other end at the other end, and you shall make the cherubim at the 2 ends of it, one east of the mercy seat. And the cherubim shall stretch out their wings above, covering the mercy seat with their wings, and they shall face one another. The faces of the cherubim shall be toward the mercy seat. You shall put the mercy seat on top of the ark, and in the ark you shall put the testimony that I will give you. There I will meet with you, and I will strike with you from above the mercy seat. From between the 2 cherubim which are on the ark of the testimony, about everything which I will give you in commandment to the children of Israel.
Okay, okay. പെട്ടകം പെട്ടെന്ന് പെട്ടകം പെട്ടകം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമെങ്കിലും ജസ്റ്റ് ആ പിക്ചർ ഒന്ന് കണ്ടുപോവുകയാണെങ്കിൽ ഒരു ചെറിയ ഐഡിയ കിട്ടും. ഈ പടങ്ങളും ഈ വീഡിയോകളും ഒക്കെ ഈ കാലഘട്ടത്തിലെ മനുഷ്യരുണ്ടാക്കിയതാണ്. അതുകൊണ്ട് ഒരു സമ്പൂർണ്ണം എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. നമ്മളുടെ പഠനങ്ങൾക്ക് വേണ്ടിയ സഹായങ്ങളാണ് ഇതിലൂടെ ലഭിക്കുന്നത്. മിനിമം ഒരളവിൽ കാര്യങ്ങൾ അവർ ചെയ്തിരിക്കുന്ന ഓക്കെയാണ്. അത്രയും വെച്ച് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അതൊരു ഉഡൻ ബോക്സ് ആണ്. ആ ഉഡൻ ബോക്സിന്റെ മുകളിലാണ് കൃപാസനം വരുന്നത്. കൃപാസനവും അതിന് മുകളിൽ കെരുവുകളും, അത് നമുക്ക് പിന്നാലെ ചിന്തിക്കാം. അപ്പൊ ഈ പെട്ടകത്തിന്റെ താഴെയുള്ള ഭാഗം ഉഡൻ ബോക്സ്, അത് ഖദിരമരം കൊണ്ടാണ്. അതിന്റെ നീളവും വീതിയും ഒക്കെ ആദ്യത്തെ വാക്യങ്ങളിലുണ്ട്. നമ്മളത് വായിച്ചു കഴിഞ്ഞു. എത്ര മുഴ നീളമാണ്, എത്ര മുഴ ഉയരമാണ്, എത്ര മുഴ വീതിയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞിട്ട് അതിന്റെ അകത്തും പുറത്തും പൊന്നു പൊതിയണമെന്നുള്ളതാണ്. പൊന്നു പൊതിയണമെന്നുള്ളത്. ഈ കാര്യം വേറൊരു ആംഗിളിൽ നിന്ന് ചിന്തിക്കുമ്പോൾ, ആദ്യമായിട്ട് ഇങ്ങനെ അകത്തും പുറത്തും ഈ പൊതിയുന്ന കാര്യം, അല്ലെങ്കിൽ എന്താ നോഹയുടെ പെട്ടകം നിർമ്മിച്ചു കഴിയുമ്പോൾ അതിന്റെ അകത്തും പുറത്തും കീല് തേക്കുന്ന കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നത്തേതിൽ മോശയെ ആ നൈൽ നദിയില് ഒരു ഞാങ്ങണ പെട്ടകത്തിൽ കയറ്റി വെച്ച് വെള്ളത്തിലൂടെ ഒഴുക്കി വിട്ടല്ലോ. ആ പെട്ടകം ആ ബോക്സ് പോലെ ഉണ്ടാക്കിയത്, അതൊരു ബോക്സ് പോലെ ഉണ്ടാക്കി വെള്ളത്തിലൂടെ വിട്ടു. അതിന്റെയും ഈ പറഞ്ഞതുപോലെ അകത്തും പുറത്തും കീല് തേച്ചിട്ടാണ്, വെള്ളം കയറാതെ. അപ്പൊ അതൊരു ദൈവിക സംരക്ഷണയാണ്. ആ ദൈവിക സംരക്ഷണയിലാണ് നോഹയെ കുടുംബം രക്ഷപ്പെട്ടത്, അതുപോലെ മോശ രക്ഷപ്പെട്ടത്. ഇവിടെ എന്താ ഈ പെട്ടകത്തിന്റെയും അകത്തും പുറത്തും തനി തങ്കം കൊണ്ട് പാനൽ ചെയ്യാണ്. പിന്നീട് അതിന്റെ രണ്ട് സൈഡിലും അല്ലല്ലോ പിന്നീട് അതിനൊരു വക്കിന്റെ കാര്യം പറയുന്നുണ്ട്. വക്ക് വക്ക് എന്നുള്ളതിന് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ക്രൗൺ എന്നാണ് വായിക്കുന്നത്, ക്രൗൺ എന്ന്. ശരിക്കും വക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ഭാഗം, അതായത് ഈ പെട്ടകത്തിന്റെ സൈഡിൽ ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിൽക്കും. അത് എന്തിനെന്ന് ചോദിച്ചാൽ കൃപാസനം അതിന് മുകളിലേക്ക് ഇറങ്ങി വരണം, കൃപാസനം അതിന് മുകളിലേക്ക് കറക്റ്റ് ഇറങ്ങി ആ ഒരു സീറ്റിംഗിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ടല്ലോ നാല് സൈഡിലും അതിനൊരു പ്രൊജക്റ്റഡ് ഏരിയ ഒരു വക്ക് പോലെ വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് രണ്ട് സൈഡിലും ഈ രണ്ട് വളയം വെച്ച്, അത് പൊൻവളയമാണ്, പൊൻവളയം റൗണ്ടിലുള്ള ഒരു റിങ് നിങ്ങൾ കണ്ടു, അത് പൊൻവളയം. ആ പൊൻവളയത്തിൽ ഖദിരമരം കൊണ്ടുള്ള തണ്ട്, നീളത്തിലുള്ളൊരു ബാറ്, ഖദിരമരം കൊണ്ടുള്ളൊരു തണ്ട് അതിനകത്തേക്ക് ഇടുകയാണ്. അത് ഖദിരമരം കൊണ്ടാണെങ്കിലും അതിനെ തനി തങ്കം കൊണ്ട് പാനൽ ചെയ്യണം, പ്യുവർ ഗോൾഡ് കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ കവർ ചെയ്തിരിക്കുന്ന ആ തണ്ടാണ് അതിനകത്തേക്ക് ഇടുന്നത്, തങ്കം കൊണ്ടുള്ള ആ റൗണ്ട്, ആ വളയം, ആ റിങ് പോലെ കണ്ടത്, അതിനകത്തേക്കാണ് ഈ തണ്ടിടുന്നത്. ഈ പെട്ടകത്തിന്റെ പഠനത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ മുമ്പിൽ വെളിപ്പെടുന്ന ഒരു കാര്യമാണ് ഈ തണ്ട് കർത്താവിന്റെ ദാസന്മാരെ കാണിക്കുന്നു. പെട്ടകത്തെ കുറിച്ച് ഓവറോൾ പറഞ്ഞത് യേശുക്രിസ്തുവിനെ കാണിക്കുന്നു എന്ന്. രണ്ടാമതൊരു കാര്യം പറഞ്ഞു വരുന്നത് ഇത് കർത്താവിന്റെ ദാസന്മാരെ കാണിക്കുന്നു ഈ തണ്ട്. അതിൽ പതിനഞ്ചാം വാക്യത്തിൽ വന്നപ്പോ നമ്മൾ വായിച്ചു, പതിനഞ്ചാം വാക്യത്തിൽ എന്താ വായിച്ചത്? പതിനഞ്ചാം വാക്യം ഒന്ന് വായിച്ച ദേവാസനെ ഒന്നുകൂടെ.
തണ്ടുകൾ പെട്ടകത്തിന്റെ വളയങ്ങളിൽ ഇരിക്കണം, അവയെ അതിൽ നിന്ന് ഊരരുത്.
തണ്ട് ഒരിക്കൽ ഈ വളയത്തിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ഊരാൻ പാടില്ല. അതിന്റെ അർത്ഥം കർത്താവിന്റെ ദാസന്മാരെ വേലയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ പെൻഷനും ഗ്രാറ്റുവിറ്റി ഒന്നുമില്ല, പെൻഷൻ പറ്റി വീട്ടിൽ പോകാൻ പറ്റില്ല. ശുശ്രൂഷ അവസാനിപ്പിക്കുന്നത് പെട്ടിക്കകത്താണ്, പരിപാടി അവസാനിക്കുകയാണ് അവിടെ. അതല്ലാതെ അതിനിടയിൽ ഇത് അവസാനിപ്പിക്കുക എന്ന് പറയുന്ന കാര്യം നടപടിയില്ല. അന്ത്യത്തോളം പെട്ടകൻ ചുമക്കണം, പെട്ടകൻ ചുമക്കാൻ വിളിക്കപ്പെട്ടവരാണ് ശുശ്രൂഷകര്. അപ്പൊ ആ തണ്ട് അതിനൊരു ആത്മീയ അർത്ഥമാ പറയുന്നത്, കർത്താവിന്റെ ദാസന്മാരെ കാണിക്കുന്നു. കാരണം ആ തണ്ട് എന്ന് പറയുന്നത് ഖദിരമരം കൊണ്ടുള്ളതാണ്, അതിൽ തനി തങ്കം കൊണ്ട് പാനൽ ചെയ്തിരിക്കുകയാണ്. അർത്ഥം അവർ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി ദൈവത്തിന്റെ സന്നിധിയിൽ പെട്ടകം വഹിച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ സഞ്ചരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ അതിൽ നിന്ന് എടുക്കേണ്ടത്. ഇനി ആ പ്യുവർ ഗോൾഡ് കൊണ്ടുള്ള വളയം, അത് തനി തങ്കം കൊണ്ടാണെന്ന് വായിച്ചു കഴിഞ്ഞല്ലോ. അപ്പൊ ഈ ശുശ്രൂഷ ഉയരത്തിൽ നിന്നുള്ള ശുശ്രൂഷയാണ്, അത് ഭൂമിയിൽ നിന്നുള്ളതല്ല. ആ വളയങ്ങൾ ഉയരത്തിലാണ്, പെട്ടകത്തിന്റെ മുകൾ ഭാഗത്താണത്. ഇത് ശുശ്രൂഷ ഒരുവരെ ലഭിക്കുന്നത് ഉയരത്തിൽ നിന്നാണ്. എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്ന പോലെ, എന്നാൽ അഹ്റോനെ പോലെ ദൈവം വിളിക്കുന്നവനല്ലാതെ ആരും സ്വതവേ ആ ശുശ്രൂഷ ചെയ്യുന്നില്ലെന്നാണ്. അപ്പൊ അഹ്റോനെ പോലെ ദൈവം വിളിക്കുന്നവർ, ഉയരത്തിൽ നിന്നുള്ള വിളി എന്നാണ് അർത്ഥം. സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ശുശ്രൂഷയ്ക്ക് ഒരുവരെ ദൈവം തിരഞ്ഞെടുക്കുന്ന എവിടുന്ന? ഉയരത്തിൽ നിന്നുള്ള വിളിയാണ്. ആ വളയത്തിലേക്ക് ഈ തണ്ടങ്ങ് ചെലുത്തി കഴിഞ്ഞാൽ, അത് അതിനകത്തേക്ക് കയറ്റിയിട്ട് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും അത് ഊരിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല. സമർപ്പിത ജീവിതമാണ്, സമർപ്പിത ജീവിതം. അതായത് കർത്താവിനെ ശുശ്രൂഷിക്കുവാൻ, ഈ പെട്ടകം ചുമക്കാൻ, ദൈവത്തിന്റെ ഹിതം ചുമക്കാൻ, ദൈവത്തിന്റെ പ്രമാണത്തെ ചുമക്കാൻ, എന്തെന്നെല്ലാം കാര്യങ്ങളാ. അങ്ങനെ ഈ കാര്യത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടു വന്ന വ്യക്തി ഇട്ടിട്ട് ഓടാനൊന്നും പാടില്ല, അയാൾ അവസാനം വരെ വിശ്വസ്തനായി നിൽക്കണം. അതാണ് അതിലെ ലഭിക്കുന്ന സൂചന. അതിനപ്പുറം ഇപ്പൊ നമ്മൾ പറഞ്ഞു, ഈ ശുശ്രൂഷ ലഭിക്കുന്നത് ഉയരത്തിൽ നിന്നാണ്. ഉയരത്തിൽ നിന്ന് ലഭിച്ച ശുശ്രൂഷയാണെങ്കിൽ ഒരു ശുശ്രൂഷകനും ചഞ്ചലപ്പെടേണ്ട കാര്യമില്ല. അവന്റെ ചുമലിൽ പെട്ടകം ഇരിക്കുന്നു, ഈ പൊൻവളയത്തിലാണ് തണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ആ ഒരു അവസ്ഥയിൽ പോകുമ്പോൾ ഈ ശുശ്രൂഷകന്മാരൊരിക്കലും ഈ ദ്രവ്യാഗ്രഹത്തിന്റെ കൗശലവാക്ക് പ്രയോഗിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിനൊരു വാക്യമുണ്ടല്ലോ, രണ്ട് കൊരിന്ത്യ ലേഖനം, സെക്കൻഡ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 4:1-2, രണ്ട് കുരുതി ലേഖനം 4-ാം അധ്യായത്തിന്റെ 1-2 വാക്യം.
അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകിയാൽ ഞങ്ങൾ അധൈര്യപ്പെടാതെ ലജ്ജാകരമായ രഹസ്യങ്ങളെ തെറ്റിച്ച് ഉപായം പ്രയോഗിക്കാതെയും ദൈവവചനത്തിൽ കൂട്ടുചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നതിനാൽ ദൈവസന്നിധിയിൽ സകല മനുഷ്യരുടെയും മനസാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യമാക്കുന്നു.
ഒരു ദൈവത്തിന്റെ ദാസന്റെ പിക്ചറാണ് അവിടെ കണ്ടത്. ലജ്ജാകരമായ ഉപായങ്ങളെ പ്രയോഗിക്കാതെ ദൈവത്തിന്റെ സന്നിധിയിൽ നിർമ്മലമായി നിൽക്കുന്ന ഒരു നിൽപ്പ്, കുറ്റമറ്റ മനസാക്ഷിയോടെ ദൈവത്തിന്റെയും മനുഷ്യരുടെയും നടുവിൽ നിൽക്കാനായിട്ട് സാധിക്കണം. കുറ്റമറ്റ മനസാക്ഷിയോടെ ദൈവസന്നിധിയിൽ നിൽക്കാനായിട്ട് സാധിക്കണം. കാരണം ഇത്ര മഹത്തരമായൊരു വിളിയാണ്, മഹത്തരമായൊരു ഉദ്യോഗമാണ് ലഭിച്ചിരിക്കുന്നത്. പിന്നെ ഈ അഭ്യാസങ്ങളും വേലത്തരങ്ങളും ഒന്നും ഇറക്കേണ്ട കാര്യമില്ല നിലനിൽപ്പിന് വേണ്ടി. ഇപ്പോ നമ്മിൽ വലിയ പങ്ക് ആളുകളും പല ഓർഗനൈസേഷനുകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വിശ്വാസത്തിൽ വന്നിട്ടുള്ളവരാണ്. നമ്മുടെ നാട്ടില് പേരുകേട്ട വലിയ വലിയ പെന്തക്കോസ്റ്റ് പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം എന്റെ ഒരു ബന്ധു, അദ്ദേഹവുമായിട്ട് ഞാനിങ്ങനെ സംസാരിക്കുകയായിരുന്നു. അവര് ഒരു പ്രമുഖമായ സംഘടനയിൽ ആണ്, അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചിലാണ് അവര് ആരാധിക്കുന്നത്. അപ്പോ അവരുടെ അവിടുത്തെ ദൈവദാസൻ സ്ഥലമാറ്റം കിട്ടി വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. പകരം അവിടേക്ക് വേറൊരു ദൈവദാസൻ വരുന്ന കാര്യമൊക്കെ ഇങ്ങനെ പറയായിരുന്നു. അപ്പൊ ഈ സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും എനിക്ക് സാമാന്യം നല്ല നിലയിൽ അറിയാം. സാമാന്യം നല്ല നിലയിൽ. അപ്പൊ അതിന് നേതൃസ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകള് അവർക്ക് ബോധിച്ച ആളുകളെ തിരക്കേടില്ലാത്ത ചർച്ചകളിലേക്ക്, ഈ തിരക്കേടില്ലാത്ത ചർച്ച എന്ന് പറഞ്ഞാൽ അതായത് അംബാനി നടത്തുന്ന ചർച്ച് അങ്ങനെയാണോ തിരക്കേടില്ലാത്ത ചർച്ച എന്ന് പറഞ്ഞ? പിന്നെ നമ്മള് ഈ വണ്ടി ഓടിച്ചു പോകുമ്പോ കാണാമല്ലോ കമ്പനി ഓൺഡ് പെട്രോൾ പമ്പ് എന്നും പറഞ്ഞ്, അതായത് ഏതെങ്കിലും വ്യക്തിയുടെ അല്ല, ഇന്ത്യൻ ഓയിൽ കമ്പനി ഡയറക്റ്റ് നടത്തുന്ന പമ്പാണിത്. ഭാരത് പെട്രോളിയം ഡയറക്റ്റ് നടത്തുന്ന പമ്പാണ്, അതുകൊണ്ട് ധൈര്യമായിട്ട് കയറിപ്പോരെ എന്നായിരിക്കും ആ ബോർഡിന്റെ സൂചന. അതുപോലെ തിരക്കേടില്ലാത്ത ചർച്ചകള്, കൊള്ളാവുന്ന ചർച്ചകള്, നല്ല ചർച്ചകള്, ഇങ്ങനത്തെ ഭാഷകൾ ഉപയോഗിക്കും. അതിന്റെ അർത്ഥം ആ ചർച്ചകള് ദൈവം ഫ്രാഞ്ചൈസി ആയിട്ട് അദാനിക്കും അംബാനിക്കും കൊടുത്തിട്ടുണ്ടോ? അവിടെ ഒരാൾ ശുശ്രൂഷയ്ക്ക് പോയി കഴിഞ്ഞാൽ ഒന്നും പേടിക്കണ്ട, അദാനി വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യും. അങ്ങനെയാണോ അർത്ഥം? ഈ ഭൂമിയിൽ ദൈവത്തിന്റെ സഭ എവിടെയെല്ലാം ഉണ്ടോ, രണ്ടാളാകട്ടെ, നാലാളാകട്ടെ, പത്താളാകട്ടെ, എത്രയാളുണ്ടെങ്കിലും അതെല്ലാം നല്ല ചർച്ചകളാ സഹോദരങ്ങളെ. അവിടെ ഒരു കൂടിവരവുണ്ട്, അവിടെ ഒരു വ്യക്തിയേ ഉള്ളൂ, ഒരു കുടുംബം പോലുമില്ല, ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ എങ്കിലും അത് അനുഗ്രഹിക്കപ്പെട്ടൊരു ചർച്ചാണ്. കാരണം അവിടെ പെട്ടകം ഉണ്ടെന്നേ, ഈ ശുശ്രൂഷകൻ ആ പെട്ടകം വഹിച്ചോണ്ടല്ലേ അവിടെ ഇരിക്കുന്നത്. പിന്നെ അതെങ്ങനെ ശപിക്കപ്പെട്ട സഭയാവും? ആ ഒരു വ്യക്തിയുമായിട്ട് ആ ശുശ്രൂഷ ആ കൂട്ടായ്മ ആരംഭിക്കുകയാണ്. പിന്നെ അവിടെ ഒരു വളർച്ചയുടെ വിഷയമുണ്ട്, വളർച്ചയുടെ വിഷയം. വളർച്ചയുടെ വിഷയം എടുത്ത് പഠിക്കുമ്പോ പെട്ടകം ഇരിപ്പുണ്ടെങ്കിൽ ഓബേദേദോമിന്റെ ഭവനത്തെ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞതുപോലെ പെട്ടകം അവിടെ ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ആത്മാക്കൾ അവിടെ വരും. പെട്ടകം അവിടെ ഉണ്ടെങ്കിൽ, പെട്ടകം അവിടെ ഉണ്ടെങ്കിൽ അവിടെ ക്രൂശിക്കപ്പെട്ടവനായി ക്രിസ്തുവിനെ പ്രസംഗിച്ചാൽ മതി. ക്രൂശിക്കപ്പെട്ടവനായി ക്രിസ്തുവിനെ പ്രസംഗിച്ചാൽ ജനം എവിടെന്നാ വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ജനം കടന്നു വരും, ദൈവം അയക്കും, ദൈവം വാസ്തവമായിട്ട് അയക്കും. അവിടെ പെട്ടകത്തിന് പ്രാധാന്യം കൊടുക്കണം. ശുശ്രൂഷകൻ തന്റെ ശുശ്രൂഷയെ കുറിച്ചുള്ള ഉത്തമമായ ബോധ്യം വേണം. താൻ പെട്ടകം വഹിക്കുന്ന വ്യക്തിയാണ്. പെട്ടകത്തിനകത്ത് എന്തല്ല ഇരിക്കുന്നത്? പെട്ടകത്തിനകത്ത് ഇരിക്കുന്നതിന് താഴേക്ക് വായിക്കാനുണ്ട്. അതിനകത്ത് പൊൻപാത്രത്തിൽ മഞ്ഞ ഇരിക്കുകയാണ്. പിന്നെ നിയമത്തിന്റെ കൽപ്പലക ഇരിപ്പുണ്ട്. തളിർത്ത വടി, വടി തളിർത്താണോ ഇരിക്കുന്നതെന്നുള്ളതാണ് വിഷയം. ശുശ്രൂഷയിൽ തളിർപ്പ് വേണമെങ്കിൽ ഇവിടെ ഈ ഉണങ്ങിയ വടി തളിർത്തിരിക്കണം. പലരുടെയും ശുശ്രൂഷയിൽ ഒരു തളിർപ്പില്ല. കാരണം എന്നാ? വടിയുമ്പോ ഉണങ്ങിക്കിടക്കുക, അത്രേ ഉള്ളൂ. അഹറോന്റെ തളിർത്ത വടി എന്നാ നാം വായിക്കുന്നത്. അത് തളിർത്ത് പൂത്ത് ബദാം കാച്ചു നിൽക്കുകയാണ്. അതായത് ആ വൃക്ഷ ശിഖരത്തിന്, ആ ബ്രാഞ്ചിന് ഒരു ജീവനുണ്ടെന്ന് ചുരുക്കം. ജീവനുണ്ട്, അതിൽ നിന്ന് ഫലം പുറത്തേക്ക് വന്നിരിക്കുന്നു. ഫലം ഇപ്പോ ഒരാളുമായിട്ട് ആരംഭിക്കുന്നതാണെങ്കിലും അവിടെ ഫലം പുറപ്പെടുവിക്കപ്പെടുന്ന അവസ്ഥയുണ്ടെങ്കിൽ നിശ്ചയമായും ജനം വരും ഫലം ഭക്ഷിക്കാനായിട്ട്. ഫലം പുറപ്പെടുവിക്കുന്ന അവസ്ഥയില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കഴിഞ്ഞ ദിവസം ഞാന് ഒരു കൂട്ടം ഉപദേശിമാരുടെ ഒരു മീറ്റിങ്ങിനകത്ത് പങ്കെടുത്തു. അപ്പോ ഒരു ദൈവദാസൻ സീനിയർ പാസ്റ്ററോട് ചോദിച്ചു, ചുറ്റുപാടുമുള്ള ചർച്ചകളിലൊക്കെ ധാരാളം ആൾക്കാർ ഓടിക്കൂടുന്നുണ്ട്, ഞങ്ങളുടെ ചർച്ചകളിലൊന്നും ആരും വരുന്നില്ലെന്ന്. അതിന്റെ കാരണം എന്നാന്ന് ചോദിച്ചു. അപ്പൊ ഉപദേശി, സീനിയർ ഉപദേശി അവിടെ തൊട്ട് ഇവിടെ തൊട്ട് ഏതാണ്ടൊക്കെ കുറെ പറഞ്ഞു. പക്ഷേ എനിക്ക് സിമ്പിളായിട്ട് ഉള്ളിൽ ഉത്തരം മനസ്സിലായി. ഇത്രയേ ഉള്ളൂ, ഈ വടിയൊക്കെ ഉണങ്ങിയിരിക്കുക. ഈ വടിയൊക്കെ ഉണങ്ങിയിരിക്കുക, ഇത് തളുത്ത് നിൽക്കുന്നില്ല. പെട്ടകം അതിന്റെ നിലയിൽ ഓരോരോ കാര്യം ചിന്തിച്ച്, ഈ തണ്ട് ചെലുത്തി കഴിഞ്ഞാൽ പിന്നെ അത് ഊരാൻ പാടില്ല, അത് ചുമലിലിരിക്കണം. അങ്ങനെ ഒന്നൊന്നായിട്ട് കാര്യങ്ങളെ ചിന്തിച്ചു കഴിഞ്ഞാൽ ആ വിശ്വസ്തതയിലും നിർമ്മലതയിലുമാണ് നാം നിൽക്കുന്നതെങ്കിൽ നിശ്ചയമായും ജനം കടന്നു വരും, ജനം കടന്നു വരും. പിന്നെ പൊതുവിൽ നമ്മുടെ സബ്ജക്റ്റുമായിട്ട് ബന്ധമില്ലാത്തൊരു കാര്യം ഞാൻ പറയുക, ഓർമ്മയിൽ വന്നതുകൊണ്ട്. എല്ലാവരും പാസ്റ്റർമാരല്ല. എല്ലാവരെയും പൊതുവെ പാസ്റ്റർ എന്ന് വിളിക്കുമെങ്കിലും ആത്മീയ ശുശ്രൂഷയിൽ വിളിക്കപ്പെട്ട എല്ലാവരും, അഞ്ചുവിധ ശുശ്രൂഷയ്ക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവര്, പ്രവാചകനുണ്ട്, സുവിശേഷകനുണ്ട്, ഉപദേഷ്ടാവുണ്ട്, അല്ലെങ്കിൽ ടീച്ചർ, പിന്നെ എന്താ അപ്പോസ്തലനുണ്ട്, ഇങ്ങനെ ഈ പറഞ്ഞ കാറ്റഗറിയിൽ ഒന്ന് മാത്രമാണ് പാസ്റ്റർ. നമ്മളെല്ലാവരും പാസ്റ്റർ എന്നാണ് വിളിക്കുന്നത്. എല്ലാ ശുശ്രൂഷയും പാസ്റ്ററുടെ മിനിസ്ട്രി അല്ല. അത് പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട്. അപ്പൊ ഒരു സുവിശേഷകനെ സംബന്ധിച്ച് അയാളോട് ചോദിക്കുക, നിന്റെ കൂട്ടത്തിൽ എത്ര ആൾക്കാരുണ്ടെന്ന് ചോദിച്ചാൽ അവൻ വിളിക്കും. ഒരു പാസ്റ്ററുടെ കൂട്ടത്തിൽ ആളുകൾ എത്രയുണ്ടെന്ന് ചോദിച്ചാൽ ന്യായമായിട്ട് മനസ്സിലാക്കാം. ഒരു സുവിശേഷകനെ സംബന്ധിച്ച് അയാൾ സുവിശേഷം അറിയിക്കുകയാണ്, റിസൾട്ടുകൾ അയാൾ അറിയുന്നില്ല. റിസൾട്ടൊക്കെ നോക്കുന്നത് പിന്നത്തേതിലാ. ഇപ്പൊ ഇവിടെ വെച്ച് നമുക്ക് നോക്കാനൊന്നും പറ്റില്ല, അതിനുള്ള മെഷീൻ കണ്ടുപിടിച്ചിട്ടില്ല. ഇയാൾ സുവിശേഷം പ്രസംഗിച്ചിട്ട് എത്ര ആൾക്കാർ രക്ഷിക്കപ്പെട്ടെന്നും അത് നമുക്ക് പൊതുവെ ഒരു ഐഡിയ ഉണ്ടെങ്കിലും അതിൽ ആരാരെല്ലാം ദൈവരാജ്യത്തിൽ വന്നു പോയി എന്നൊക്കെ ഉള്ളത് ദൈവം അറിയുന്നു. അതുപോലെ പ്രവാചകന്റെ ശുശ്രൂഷയിൽ അയാള് സഭയ്ക്ക് പാപബോധമാണ് ഉളവാക്കി കൊടുക്കുന്നത്, സഭയെ യഥാസ്ഥാനപ്പെടുത്തുകയാണ്, യഥാർത്ഥ പാതയിലേക്ക് തിരിക്കുകയാണ്, ക്രിസ്തുവിനെ വെളിപ്പെടുത്തുകയാണ്. ഇതൊക്കെയാണ് പ്രവാചകൻ ചെയ്യുന്നത്. അയാളോട് ചോദിക്കുക, താങ്കളുടെ കൂട്ടത്തിൽ എത്ര ആളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെന്താ മറുപടി പറയുക? ഞങ്ങളുടെ ഈ ബാംഗ്ലൂർ പട്ടണത്തിലൊരു പേര് കേട്ട ഒരു അപ്പച്ചനുണ്ട്, വലിയ പേര് കേട്ടയാളാ. ഈ എന്നാ സദാം ഹുസൈന്റെ ഹെലികോപ്റ്ററൊക്കെ വെട്ടുക്കിളിയാന്ന് പറഞ്ഞ അപ്പച്ചൻ. ആ അപ്പച്ചൻ പുള്ളിയുടെ തലയ്ക്കകത്ത് എപ്പോഴും ഉള്ളൊരു സ്വഭാവമാണ്, ആര് തന്നോട് എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ, എന്തെങ്കിലും ചോദ്യമൊക്കെ ആയിട്ട് ആരെങ്കിലും വന്നാൽ, അപ്പൊ പുള്ളിക്കാരൻ തിരിച്ചു ചോദിക്കും, നിങ്ങളുടെ ചർച്ചിൽ എത്ര പേരുണ്ടെന്ന് ചോദിക്കും. ആ സാധാരണക്കാരനായ വാസ്തവ എന്നാ പറയുന്നത്, 15 പേര്. പിന്നെ വേറൊരു വാസ്തവ എന്നാ പറയും, 20 പേര്. അപ്പൊ അങ്ങനെ 20, 30, 40, 50 എന്നൊക്കെ പറയുമ്പോൾ പുള്ളി പറയും, എന്നാ കൂടുതൽ സംസാരിക്കണ്ട, താങ്കൾക്ക് സ്ഥലം കാലിയാക്കാം. എന്റെ കൂടെ 5000 അല്ലല്ലോ, എന്റെ കൂടെ 10000. ഈ 10000 ഉള്ള എന്നോട് സംസാരിക്കാൻ 50 പേരുള്ള നീ ആളായോ എന്നാണ്. അത് വല്ലാത്ത ചോദ്യമാ. അപ്പൊ ആളുകള് ഈ സംസാരിക്കുന്ന ഇയാളൊരു പാസ്റ്റർ ആകണമെന്നില്ല, ഒരുപക്ഷെ ഇയാളൊരു എന്താ സുവിശേഷകനാകാം, പ്രവാചകനാകാം, അപ്പോസ്തലനാകാം, ടീച്ചറാകാം, ആരും ആകാം. എല്ലാവരോടും കയറി നമ്മൾ ചോദിക്കും, നിങ്ങളുടെ കൂടെ എത്ര ആളുണ്ടെന്ന്. എത്ര ആളുണ്ടെന്ന് അറിഞ്ഞാലാണോ സംസാരിക്കുള്ളൂ? അതെന്നാ വർത്തമാനാ? നിങ്ങൾ ശുശ്രൂഷിച്ചിട്ട് എന്നാ നേടിയെന്നൊക്കെ ചോദിക്കും ചിലപ്പോ. വല്ലാത്ത ചോദ്യങ്ങളാ അത്. അത് വിവരമില്ലാത്തതുകൊണ്ട് അങ്ങനത്തെ ചോദ്യമൊക്കെ ചോദിക്കുന്നത്. ഞാൻ രണ്ടുപേരെ പരിചയപ്പെടുത്താം. ഒരാളുടെ പേര് യോന, ഇനി ഒരാളുടെ പേര് ഇരമ്യാവ്. യോനയുടെ ശുശ്രൂഷ ഗംഭീര ശുശ്രൂഷയാ. യോന ശുശ്രൂഷിച്ചപ്പോ ഒരു രാജ്യം തന്നെ മാനസാന്തരപ്പെട്ടു വന്നു. നിലവെ ചെന്ന് താൻ ശുശ്രൂഷിച്ചപ്പോ ആ ദേശം മുഴുവൻ എന്ത് ചെയ്തു? മാനസാന്തരപ്പെട്ടു വന്നു. അതേസമയം ഇരമ്യാവിനെ കുറിച്ച് പറഞ്ഞാലോ, ഇരമ്യാവിന്റെ ശുശ്രൂഷയിൽ ഒരു കുഞ്ഞും മാനസാന്തരപ്പെട്ടില്ല, ഒന്നും സംഭവിച്ചില്ല. ഇരമ്യാവ് പറയാനുള്ളത് പറഞ്ഞുകൊണ്ടേയിരുന്നു. പൊട്ടക്കിണറി വീണപ്പോഴും കാരാഗ്രഹത്തിലേക്ക് പോയപ്പോഴും പറച്ചിൽ നിർത്തിയില്ല. പറയാനുള്ളതെല്ലാം സൈനികളുടെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു, അരുളി ചെയ്യുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു. റിസൾട്ട് താൻ നോക്കിയില്ല, ആഗ്രഹിച്ചിരുന്നിരിക്കാം. ഇസ്രായേലിന്റെ മടങ്ങിവരവും യഥാസ്ഥാപനവും ഒക്കെ താൻ ആഗ്രഹിച്ചിരുന്നിരിക്കാം. പക്ഷേ സംഭവിച്ചത് നേരെ തിരിച്ച. താൻ പറഞ്ഞ പ്രവചനം എന്താ? വടക്കു നിന്ന് അനർത്ഥം വരുന്നു. അതുപോലെ വടക്കു നിന്ന് അനർത്ഥം വന്നു. നെബുക്കദ്നേസറിന്റെ രേത ഉരുണ്ടു വന്നു. ഇരമ്യാവിനോട് നമ്മൾ ചോദിക്കുക, ഇങ്ങനെ ചർച്ചിനകത്ത് എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ ഇരമ്യാവ് അന്തം വിട്ടുപോകും. താങ്കൾക്ക് എത്ര വിശ്വാസികളുണ്ട്? താങ്കളോട് എന്നാലേ എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. ഇരമ്യാവിന്റെ ശുശ്രൂഷ അളക്കാനുള്ള മീറ്റർ നമ്മുടെ കയ്യിലുണ്ടോ? അപ്പൊ ഇതൊക്കെ ഇടയ്ക്ക് ഞാൻ ചില ഓർമ്മകളിൽ നിന്നങ്ങ് പറഞ്ഞതാണ്. മനുഷ്യന്റെ തലയ്ക്കകത്തിരിക്കുന്ന മണ്ടത്തരങ്ങള്, അങ്ങനത്തെ ചോദ്യങ്ങൾക്ക് യാതൊരു പ്രസക്തിയില്ല, യാതൊരു അർത്ഥവുമില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് പെട്ടകവുമായിട്ട് ഒരു ശുശ്രൂഷകൻ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവന്റെ കൂടെ ദൈവസാന്നിധ്യം ഇരിക്കുകയല്ലേ? പെട്ടകം എന്ന് പറയുമ്പോൾ ദൈവസാന്നിധ്യമാണ് ഓർമ്മിക്കേണ്ടത്. അപ്പൊ അവൻ പെട്ടകവുമായിട്ടാണ് പോകുന്നതെങ്കിൽ ഒരു വിശ്വാസിയുള്ള ചർച്ചാണെങ്കിലും, ഒരു കുടുംബമോ രണ്ട് കുടുംബമോ ഉള്ള ചർച്ചാണെങ്കിലും അത് അനുഗ്രഹിക്കപ്പെട്ട ചർച്ച തന്നെയാണ്. ദൈവത്തിന്റെ സഭയാണത്, സാത്താന്റെ സഭയല്ലത്. രണ്ട് കുടുംബം, മൂന്ന് കുടുംബം, അത് സാത്താന്റെ സഭ. മറ്റേ ആ പട്ടണത്തിലെ 50 പേരുള്ള ചർച്ച്, അത് ദൈവത്തിന്റെ സഭ. അതെങ്ങനെ ശരിയാവും? അതും ഇതും ഓണർഷിപ്പ് ഒരാളുടെ തന്നെയാ, രണ്ടിന്റെ ഓണർ ഒരാൾ തന്നെയാ. ഈ സ്ഥലങ്ങളിലേക്കൊക്കെ ശുശ്രൂഷകരെ അയക്കുക എന്നുള്ളത് അത് ദൈവത്തിന്റെ ഉത്തരവാദിത്വമാ. ദൈവം അയക്കും. തണ്ടി ചെലുത്തിക്കഴിഞ്ഞാ പിന്നെ ഇത് ഊരിക്കൊണ്ട് പോകാൻ പറ്റില്ലല്ലോ. സമർപ്പണമല്ലേ കാണിക്കുന്നത്? അപ്പൊ ആ സമർപ്പിതിനെ എവിടെ വേണേലും അയക്കാം. എന്റെ ദേശത്ത് ഒരു ഒരു ചർച്ചുണ്ട് ആ ഭാഗങ്ങളിൽ, ഒരു ചർച്ച്. ആ ചർച്ചില് സാമാന്യ തൃപ്തികരമായി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ദേവദാസൻ, പുള്ളിയെ തിരുവനന്തപുരം ജില്ലയുടെ ഏതോ ഒരു ഉൾഭാഗമാണെന്ന് തോന്നുന്നു, അങ്ങനെ ഒരു സ്ഥലത്തേക്ക് ആ സംഘടനക്കാര് സ്ഥലം മാറ്റി പറഞ്ഞു വന്ന എബിയൊക്കെ അറിയുന്ന. അപ്പൊ അങ്ങനെ സ്ഥലം മാറ്റി കഴിഞ്ഞപ്പോ പുള്ളിക്കാരനൊരു ഒന്ന് ഒറ്റ നോക്കാൻ പോയി, ആരും അറിയാതെ ഒന്ന് ഒറ്റ നോക്കാൻ പോയി, അതെനിക്കറിയാം. അങ്ങനെ ഒറ്റ നോക്കാൻ പോയി കഴിഞ്ഞപ്പോ അവിടെ വളരെ ചെറിയ പാർസലേജ് ആണ്. ഇദ്ദേഹം ആഗ്രഹിച്ചത് കുറഞ്ഞതൊരു മൂന്ന് ബെഡ്റൂം ഹോൾ അങ്ങനെ മറ്റു കാര്യങ്ങളെല്ലാം ചേരുന്നതാണ് പുള്ളി ആഗ്രഹിച്ചത്. പക്ഷെ അവിടെ ചെന്നപ്പോ വൺ ബെഡ്റൂം ഹോൾ കിച്ചൺ മാത്രമേ ഉള്ളൂ പാർസനേജ്. പുള്ളി തിരിച്ചു വന്ന് സംഘടനക്കാരോട് പറഞ്ഞു, ബുദ്ധിമുട്ടാണ്, അങ്ങോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്, ഞാൻ തൽക്കാലം ഇത് ഏറ്റെടുക്കുന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെ കുറെ സമയം ഇരുന്ന് പുള്ളി നേതാക്കന്മാരുമായിട്ട് അടുപ്പമുള്ള ആളായതുകൊണ്ട് പിന്നീട് തിരക്കേടില്ലാത്തൊരു സ്ഥലത്തേക്ക് പുള്ളിക്ക് സ്ഥലമാറ്റം കിട്ടി. അപ്പൊ ആദ്യത്തെ സ്ഥലമാറ്റം സാത്താനാലും രണ്ടാമത്തത് പരിശുദ്ധാത്മാവിനാലും. അങ്ങനെയല്ലേ? ഇതൊക്കെ പറയുമ്പോഴാണ് സഹോദരങ്ങൾ ഇതൊക്കെ സൂചിപ്പിക്കാൻ പറ്റുള്ളൂ. ഇത്തരം ടോപ്പിക്ക് വന്നില്ലെങ്കിൽ ചുമ്മാ ചാടിക്കയറി എനിക്ക് പറയാൻ പറ്റുമോ? അപ്പൊ ആദ്യം ഇദ്ദേഹത്തെ അയക്കാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് തീരുമാനിച്ചത് എങ്ങോടാ? തിരുവനന്തപുരത്തെ ഒരു സ്ഥലത്തേക്ക്. പുള്ളി പോയില്ല, കാത്തിരുന്നു, വേറൊരു ഒഴിവ് കിട്ടി. ആ ഒഴിവ് കിട്ടിയപ്പോ ആ സ്ഥലത്തേക്ക് പുള്ളി പോയി. അതെങ്ങനെ ദൈവം അയക്കുന്നാവും? അപ്പൊ ദൈവത്തിന് തെറ്റുപറ്റുമോ? ഈ ഇന്ന് ഈ ചർച്ചുകളിലൊക്കെ വരുന്ന ദൈവദാസന്മാര് ഇവരൊന്നും ദൈവത്താൽ അയക്കപ്പെട്ടവരോ ദൈവത്താൽ വിളിക്കപ്പെട്ടവരോ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പണ്ടെങ്ങോ വേലയ്ക്ക് ഇറങ്ങിയതായിരിക്കാം. ഇവരുടെ സഞ്ചാരപഥങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സംഖ്യാപുസ്തകം രണ്ടും മൂന്നും അധ്യായമൊക്കെ വായിക്കുമ്പോൾ ഇസ്രായേലിന്റെ പാളയം, പാളയം നീങ്ങുന്നത്, ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ വരുന്നത്. ഇതൊക്കെ ആരാ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്? ഇതൊന്നും ജനത്തിന് അറിയത്തില്ലാത്തത് കൊണ്ട് ഇങ്ങനെ കറങ്ങിക്കുത്തി വരുന്ന ആൾക്കാരെയെല്ലാം വീട്ടിൽ വിളിച്ച് ബിരിയാണി ഉണ്ടാക്കി കൊടുത്ത് അവരവിടെ വന്ന് സഭാരാഷ്ട്രീയം കളിക്കാനാണ് വരുന്നത്. സഭാരാഷ്ട്രീയമൊക്കെ കളിച്ച് അവർ മുന്നോട്ട് പോകും. പെട്ടകം എന്ന് പറയുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അതിവിശുദ്ധമായ ഉപകരണങ്ങളിൽ ഒന്നാണ് പെട്ടകം. സമാഗമന കൂടാരത്തിലെ മോസ്റ്റ് ഹോളി തിങ്സ് അതിലൊന്നാണ് പെട്ടകം. പെട്ടകം ചുമക്കുന്നവനും വിശുദ്ധനായിരിക്കണം, യാഗപീഠം ചുമക്കുന്നവനും വിശുദ്ധനായിരിക്കണം. അതുപോലെ തന്നെയാണ് പെട്ടകം ചുമക്കുന്നവനും വിശുദ്ധനായിരിക്കണം. അപ്പം അങ്ങനെ ആ വിശുദ്ധിയിൽ ഈ പെട്ടകവുമായിട്ട് സഞ്ചരിക്കുന്ന ഒരു ശുശ്രൂഷകൻ പരമാർത്ഥമായൊരു മനസ്സിന് ഉടമയാണ്, നിർമ്മലമായ മനസാക്ഷിക്ക് ഉടമയാണ്. ആ പരമാർത്ഥമായ ഒരു ഹൃദയം ഉണ്ടെങ്കിലേ പെട്ടകം അവിടെ വെക്കാൻ പറ്റൂ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞു വന്നതില് ഏറ്റവും ആദ്യം എന്താ പറഞ്ഞത്? ആദ്യം പെട്ടകമാണ് നിർമ്മിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഹൃദയം തയ്യാറാകണം. നമ്മുടെ ഹൃദയം തയ്യാറായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പെട്ടകം അവിടെ കൊണ്ടുവരാൻ കഴിയും. പരിശുദ്ധാത്മാവ് പെട്ടകം അവിടെ കൊണ്ടുവരും. അതിനാണ് പിന്നത്തേതിൽ നാം വായിക്കുന്നത്, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു എന്ന്. അപ്പൊ ഈ പെട്ടകം പറഞ്ഞു വന്നത് എന്താ? ഇത് യേശുക്രിസ്തുവിനെ കാണിക്കുന്നു. ഈ പെട്ടകവുമായി ബന്ധപ്പെട്ട കുറെ വാക്കുകൾ, ഇതിനെ സംബോധന ചെയ്യുന്ന കുറെ വാക്കുകളും അതിന്റെ റഫറൻസുകളും ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞ് നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം. അത് കഴിഞ്ഞ് അതിന്റെ തുടർച്ച ബാക്കി നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ചിന്തിക്കാം. എബി അതൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാവോ? ഓക്കെ, പെട്ടകത്തെ കുറിച്ച് പറയുമ്പോൾ പെട്ടകത്തിന്റെ വിവിധങ്ങളായ പേരുകൾ അതിന്റെ നിർമ്മിതിയെ കുറിച്ചാണ് ആദ്യത്തെ ലൈൻ ഞാൻ എഴുതി വച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഈ എബി തന്നെ വായിച്ച എബി ആർക്കോ ഓക്കെ അതിന്റെ റെഫറൻസുകൾ ഒന്ന് ശമുവേൽ ആറിന്റെ പത്തൊൻപത് ആ വാക്യം നമുക്കൊന്ന് വായിക്കാം ഷിജു പാസ്റ്ററെ. അത് കഴിഞ്ഞ് നമ്മുടെ സഹോദരങ്ങൾ ഈ റെഫറൻസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കട്ടെ. താല്പര്യമുള്ളവര് പെട്ടകത്തെ കുറിച്ചുള്ള ഒരു പഠനത്തെ ഇങ്ങനെയാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത്. തുടക്കം ഈ വാക്യങ്ങളൊക്കെ വായിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഹെഡിങ് എഴുതാം, ആർക്ക് ഓഫ് ജഹോവ, ആർക്ക് ഓഫ് ദ ജഹോവ, യഹോവയുടെ പെട്ടകം. ആ വായിച്ചാട്ടെ, ഒന്ന് ശമുവേൽ ആ വായിച്ചോ വായിച്ചോ വായിച്ചോ.
യഹോവയുടെ പെട്ടകത്തിൽ നോക്കുകൊണ്ട് അവനവരെ സംഹരിച്ചു, അവൻ ജനത്തിൽ 50,070 പേരെ സംഹരിച്ചു. ഇങ്ങനെ യഹോവ ജനത്തിൽ ഒരു മഹാസംഹാരം ചെയ്തുകൊണ്ട് ജനം വിലപിച്ചു.
ഓക്കെ, നമുക്ക് അതിനകത്തെ വാക്ക് മാത്രം കിട്ടിയ മതി, യഹോവയുടെ പെട്ടകം എന്നുള്ളത്. ഈ സബ്ജക്ട് നമ്മൾ നേരത്തെ ആരാധനയുമായി ബന്ധപ്പെട്ട് ഇടയ്ക്ക് നോക്കിയതാണ്. ബെശമേശര് ചുമ്മാ പെട്ടകത്തെ നോക്കിയതുകൊണ്ടല്ല, അവരതിന്റെ മൂടി തുറന്നു. മൂടി തുറന്ന് അകത്തിരിക്കുന്നത് എന്താണെന്ന് നോക്കിയതുകൊണ്ടാണ് അവരെ അങ്ങനെ സംഹരിച്ചു കളഞ്ഞത്, അല്ലെങ്കിൽ ദൈവീ ശിക്ഷാവിധി അവിടെ കടന്നു വന്നത്. എല്ലാം ദൈവം മൂടി വെച്ചിരിക്കുകയാണ്. പെട്ടകത്തിനകത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ മൂടി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്, പുറത്തെടുക്കേണ്ട സമയമായിട്ടില്ല, സമയമാകുമ്പോഴാണ് ദൈവം പുറത്തെടുക്കുന്നത്. പക്ഷെ അവരതിനു മുമ്പ് അത് കൈകാര്യം ചെയ്തുകൊണ്ടാണ് അങ്ങനെ ഒരു ശിക്ഷ അവിടെ കടന്നു വന്നത്. അപ്പൊ ആ വാക്യത്തിന്റെ ഉത്തരം കിട്ടി. അടുത്തത് 2 ശമൂവേൽ 6:1-23 ആ വാക്യങ്ങൾ എന്ന് പറയുന്നത് നീണ്ടു തുറന്നു കിടക്കുകയാണ്. അതിനകത്ത് യഹോവയുടെ പെട്ടകം, ദൈവത്തിന്റെ പെട്ടകം, പെട്ടകത്തിന്റെ പല പേരുകൾ മാറി മറിഞ്ഞ് കിടക്കുകയാണ് ആ അധ്യായത്തിൽ. അപ്പൊ നിങ്ങൾ ആ അധ്യായം മുഴുവൻ വായിക്കണം. അതിലെ ഓരോരോ വാക്യങ്ങൾ പുറത്തെടുത്ത് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇപ്പൊ നമ്മെ സംബന്ധിച്ച് ശ്രമകരമാണ്. അതുകൊണ്ട് ആ ഉദ്യമത്തിന് ശ്രമിക്കുന്നില്ല. നിങ്ങൾ ആ അധ്യായം നോട്ട് ചെയ്യുക, 2 ശമൂവേൽ 6 നോട്ട് ചെയ്ത് വെച്ചിട്ട് സമയം പോലെ വായിക്കുക, ധ്യാനിക്കുക, അണ്ടർലൈൻ ചെയ്യേണ്ടത് അണ്ടർലൈൻ ചെയ്യുക. അടുത്തത് ആർക്ക് ഓഫ് ദ കോവനന്റ്, നിയമപെട്ടകം. നിയമപെട്ടകം എന്നുള്ളതിന് നമ്മൾ വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ, ഇനി യിരെമ്യാവിന്റെ പുസ്തകം 3:16, ജെറമയ ചാപ്റ്റർ 3:16, യിരെമ്യാവ് 3:16.
അങ്ങനെ നിങ്ങൾ ദേശത്ത് വർദ്ധിച്ചു പെരുകുമ്പോൾ ആ കാലത്ത് യഹോവയുടെ നിയമപ്പെട്ടകമെന്ന് ഇനി പറയുകയില്ല, അത് മനസ്സിൽ വരികയില്ല, അതിനെ ഓർക്കുകയില്ല, ചെന്ന് കാണുകയില്ല, ഇനി അത് ഉണ്ടാകുകയുമില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്.
ഇവിടെ വന്നപ്പോ യഹോവയുടെ നിയമപ്പെട്ടകം എന്നാണ് നമ്മൾ കാണുന്നത്. എല്ലാ ഒരു കാര്യം തന്നെ നമ്മൾ റെഫറൻസുകൾ നോക്കുന്നു. അടുത്ത 1 രാജാക്കന്മാർ 8:6. 1 രാജാക്കന്മാർ 8:6, 1 Kings 8:6.
പുരോഹിതന്മാർ യഹോവയുടെ നിയമപ്പെട്ടകം അതിന്റെ സ്ഥലത്ത് ആലയത്തിന്റെ അന്തർമന്ദിരത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് കെരൂബുകളുടെ ചിറകിലേ കൊണ്ടുവന്ന് വെച്ചു.
അപ്പൊ നിയമപ്പെട്ടകം അവിടെ നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് റെവലേഷൻ Chapter 11:19, വെളിപ്പാട് ദിവസം 11:19 വാക്യം.
അപ്പോൾ സ്വർഗത്തിലെ ദൈവാലയം തുറന്നു, അവന്റെ നിയമപ്പെട്ടകം അവന്റെ ആലയത്തിൽ പ്രത്യക്ഷമായി. മിന്നലും നാദവും ഇടിമുഴക്കവും ഭൂകമ്പവും വലിയ കന്മഴയും ഉണ്ടായി.
അതെ, അത്രയും മതി. ഇനി താഴേക്കുള്ള റെഫറൻസുകൾ എന്ന് പറയുന്നത് സംഖ്യാപുസ്തകം 11:19 അതുപോലെ യോശുവയുടെ പുസ്തകം 3:6 1 രാജാക്കന്മാർ 3:15 1 രാജാക്കന്മാർ 3:15. ഇങ്ങനെ കുറെ വാക്യങ്ങൾ ഇനി താഴേക്കുണ്ട്. അത് പിന്നാലെ സമയം പോലെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എല്ലാം കൂടെ വായിച്ചാൽ സമയം പോവും. അടുത്ത മെയിൻ ഹെഡിങ് നോക്കാം. യഹോവയുടെ പെട്ടകത്തിന്റെ റെഫറൻസുകൾ. യഹോവയുടെ പെട്ടകം എന്നുള്ളതിന് 2 ശമൂവേൽ 6:1-23 വായിക്കാൻ പറഞ്ഞു. അതുപോലെ തന്നെ 2 ശമൂവേൽ 6:12-16 വാക്യങ്ങൾ, അതിലും ഈ വാക്കുകൾ മാറി പറഞ്ഞ് കിടപ്പുണ്ട്. അത് നിങ്ങൾ സമയം പോലെ നോക്കുക. യഹോവയുടെ പെട്ടകം എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് വിശുദ്ധ പെട്ടകത്തിന് ഒരു റെഫറൻസേ ഉള്ളൂ. 2 ദിനവൃത്താന്തം 35:3, 2 Chronicles 35:3 ആ വാക്യം ഒന്ന് വായിക്കാം. വിശുദ്ധ പെട്ടകം.
അവരെല്ലാ ഇസ്രായേലിലും ഉപാധ്യായന്മാരും യഹോവയ്ക്ക് വിശുദ്ധന്മാരുമായ ലേവിയരോട് പറഞ്ഞത്, ഇസ്രായേൽ രാജാവായ ദാവീദിന്റെ മകൻ ശലോമോൻ പണിത ആലയത്തിൽ വിശുദ്ധ പെട്ടകം വയ്ക്കുകയും.
അത് കഴിഞ്ഞ് ബലത്തിൻ പെട്ടകം. ഇത് നമ്മൾ സാധാരണ കേൾക്കുന്നതാണ്, ബലത്തിൻ പെട്ടകം. അത് വായിക്കുന്നത് 2 Chronicles 6:41, 2 ദിനവൃത്താന്തം 6:41.
ആകയാൽ യഹോവയായ ദൈവമേ, നീ നിന്റെ ബലത്തിന്റെ പെട്ടകവും എഴുന്നേറ്റ് നിന്റെ വിശ്രാമത്തിലേക്ക് വരണമേ. യഹോവയായ ദൈവമേ, നിന്റെ പുരോഹിതന്മാർ രക്ഷാവസ്ത്രം ധരിച്ചിരിക്കുകയും നിന്റെ ഭക്തന്മാർ നന്മയിൽ സന്തോഷിക്കുകയും ചെയ്യുമാറാകട്ടെ.
ഓക്കെ, ബലത്തിൻ പെട്ടകം. അത് കഴിഞ്ഞാൽ സാക്ഷ്യ പെട്ടകം, ആർക്ക് ഓഫ് ദ ടെസ്റ്റിമണി. സാക്ഷ്യപെട്ടകത്തിന് പുറപ്പാട് ദിവസം 25:22 അതെല്ലാം നമുക്ക് വായിക്കേണ്ട. ഞാൻ റെഫറൻസുകളൊക്കെ പറയാം, നിങ്ങൾ നോട്ട് ചെയ്തോളുക. പുറപ്പാട് 25:22, പിന്നീട് സംഖ്യാപുസ്തകം 30:6. അങ്ങനെ 2 വാക്യങ്ങളാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഈ വാക്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യുക. പുറപ്പാട് 25:22 വായിക്കാം. പുറപ്പാട് 25:22 നമ്മുടെ ആ പോർഷനിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ആ പാരഗ്രാഫിലേക്ക് തന്നെ മടങ്ങി വരാം. 22 വാക്യം.
അവിടെ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി, കൃപാസനത്തിന്മേൽ നിന്നും സാക്ഷ്യപ്പെട്ടകത്തിന്മേൽ നിൽക്കുന്ന രണ്ട് കരൂപുകളുടെ നടുവിൽ നിന്നും ഇസ്രായേൽ മക്കൾക്കായി ഞാൻ നിന്നോട് കൽപ്പിക്കുവാനിരിക്കുന്ന സകലവും നിന്നോട് അരുളി ചെയ്യും.
സമാഗമന കൂടാരത്തിന്റെ അതിപരിശുദ്ധ സ്ഥലത്തിരിക്കുന്ന പെട്ടകം, പെട്ടകത്തിന് മുകളിൽ കൃപാസനം, കൃപാസനത്തിന്റെ രണ്ടറ്റത്തുമായിട്ട് രണ്ട് കെരൂബുകൾ. അപ്പോ കൃപാസനം, കെരൂബുകൾ ഒക്കെ പെട്ടികൾ നിൽക്കുന്നു. അതിന് നടുവിൽ നിന്ന് ദൈവത്തിന്റെ ശബ്ദം പുറപ്പെടുന്നു. സാക്ഷ്യപ്പെട്ടകം എന്നാണ് ഇതിനെ വിളിക്കുന്നത്. എന്തുകൊണ്ട് സാക്ഷ്യപ്പെട്ടകം എന്ന് ചോദിച്ചാൽ ഇതിനകത്ത് സാക്ഷ്യത്തിന്റെ പലകയിരിക്കുകയാണ്. സാക്ഷ്യത്തിന്റെ യെസ് ഇതിനകത്ത് സാക്ഷ്യത്തിന്റെ പലകയിരിക്കുന്നു, അല്ലെങ്കിൽ നിയമത്തിന്റെ കൽപ്പലക ഇരിക്കുന്നു. ഈ കാരണങ്ങളാലാണ് ഇതിനെല്ലാം ഇങ്ങനത്തെ പേരുകളൊക്കെ വന്നത്. അപ്പൊ ഇതൊക്കെ വായിക്കേണ്ട കാര്യമുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് സാധാരണ ഒരു പ്രസംഗമൊക്കെ പ്രസംഗിക്കുമ്പോൾ പെട്ടെന്ന് കയറിയിട്ട് ഈ പെട്ടകത്തിന് ഇങ്ങനത്തെ പേരുകളുണ്ടെന്നൊക്കെ അവിടെ കയറി പറയാൻ പറ്റില്ല. അപ്പൊ അതിന് ഈ തുടർമാനമായി ഇങ്ങനെ ചിന്തിച്ചു പോകുന്നത് കൊണ്ടാണ് ഈ പേരുകളും അനുബന്ധമായ അതിന്റെ റഫറൻസുകളും ഒക്കെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നത്. നിങ്ങൾക്ക് ആ എന്താ ഈ ഇപ്പൊ വായിച്ച റെഫറൻസുകൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കഴിഞ്ഞ തവണത്തെ മെസ്സേജിന്റെ എന്താ ഡിസ്ക്രിപ്ഷനില്, പോഡ്കാസ്റ്റിന്റെ ഡിസ്ക്രിപ്ഷനില് ഇത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പെട്ടകം എന്ന് പറയുന്നത് ഏറ്റവും സീരിയസ് ആയ പഠനമാണ്, ഏറ്റവും സീരിയസ് ആയ പഠനം. കാരണം ഈ പെട്ടകത്തിന് മുകളിലാണ് കൃപാസനം, കൃപാസനത്തിന്റെ ഗൗരവം, മേഴ്സി സീറ്റ്. ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ മൂടുകയാണ്. അതിന് മുകളിൽ രണ്ട് കിരൂപുകൾ, കിരൂപുകൾ ദൈവസാന്നിധ്യത്തെയാണ് കാണിക്കുന്നത്. ദൈവമഹത്വത്തിന്റെ കാവൽക്കാരാണ് കിരൂപുകൾ. ദൈവമഹത്വം വഹിക്കുകയാണ്, ദൈവത്തിന്റെ വാഹനമാണ്, ദൈവത്തിന്റെ സിംഹാസനമാണ് കിരൂപുകൾ. കിരൂപുകളുടെ നടുവിൽ നിന്ന് ദൈവശബ്ദം പുറപ്പെട്ടെന്നാണ് ഇപ്പൊ നമ്മൾ വായിച്ചത്. അതിപരിശുദ്ധ സ്ഥലത്തിരിക്കുന്ന പെട്ടകം, പെട്ടകത്തിന്റെ നടുവിൽ നിന്ന് ദൈവത്തിന്റെ ശബ്ദം, അതിനോടനുബന്ധിച്ചുള്ള ഒരു വാക്യവും കൂടെ സംഖ്യാപുസ്തകം 7-ാം അധ്യായത്തിന്റെ 89-ാമത്തെ വാക്യം, നമ്പേഴ്സ് ചാപ്റ്റർ 7:89. അങ്ങനെ അതിപരിശുദ്ധ സ്ഥലത്തിരിക്കുന്ന പെട്ടകം, പെട്ടകത്തിൽ നിന്ന് ദൈവത്തിന്റെ ശബ്ദം പുറപ്പെടുന്നതാണ് ഇപ്പോ വായിച്ച ഈ പുറപ്പാട് 25:22 നാം കണ്ടത്. അതിനോട് ചേർന്ന് തത്തുല്യമായ ഒരു വാക്യം സംഖ്യാപുസ്തകം 7-ാം അധ്യായത്തിന്റെ 89-ാമത്തെ വാക്യം,
മോശ തിരുമുമ്പിൽ സംസാരിക്കുവാൻ സമാഗമന കൂടാരത്തിൽ കടക്കുമ്പോൾ അവൻ സാക്ഷ്യപ്പെട്ടകത്തിന്മേലുള്ള കൃപാസനത്തിൽ നിന്ന് രണ്ട് കരൂപുകളുടെ നടുവിൽ നിന്ന് തന്നോട് സംസാരിക്കുന്ന തിരുശബ്ദം കേട്ടു.
മോശ സമാഗമന കൂടാരത്തിന്റെ അതിപരിശുദ്ധ സ്ഥലത്ത് കടന്നു വരുമ്പോൾ അവിടെയുള്ള സാക്ഷ്യപ്പെട്ടകം, സാക്ഷ്യപ്പെട്ടകത്തിന് മുകളിൽ കൃപാസനം, കൃപാസനത്തിന് മുകളിൽ രണ്ട് കെരൂപുകൾ, കെരൂപുകളുടെ നടുവിൽ നിന്ന് ദൈവത്തിന്റെ ശബ്ദം പുറപ്പെടുന്നു. ആ ശബ്ദം മോശ കേൾക്കുന്നു, എന്നിട്ട് പുറത്തു വന്ന് ജനത്തോട് പറയുന്നു. നമ്മൾ ഈ കാര്യം പറഞ്ഞ് എങ്ങനെ പറയും? ഈ കാലത്തെ ശുശ്രൂഷകന്മാര് ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു ചെന്ന് ദൈവത്തിന്റെ ആലോചനകൾ കേട്ട് ജനത്തിന്റെ നടുവിലേക്ക് കടന്നു വന്ന് ആ കാര്യങ്ങളെ ഉണർത്തിക്കണം, അല്ലെങ്കിൽ അവരെ അറിയിക്കണം. ദൈവത്തിന്റെ ശബ്ദം കേട്ട് ജനത്തെ ആ കാര്യങ്ങൾ അറിയിക്കണം. രണ്ട്, വ്യക്തിപരമായി നാം ഓരോരുത്തരും ഈ പെട്ടകം ചുമക്കുന്നവരാണ്, അല്ലെങ്കിൽ പെട്ടകം നമ്മുടെ ഉള്ളിലുണ്ട്. പെട്ടകം നാം ചുമക്കുന്നു, വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ പെട്ടകം നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ ശബ്ദം നമ്മുടെ ഉള്ളിലാണ് ഇനി മുഴങ്ങേണ്ടത്. പഴയ നിയമത്തിൽ അതിപരിശുദ്ധ സ്ഥലത്താണ് ശബ്ദം മുഴങ്ങിയത്, അല്ലേ? സൂക്ഷിച്ച് നോക്കിയേ, സമാഗമന കൂടാരത്തിന്റെ അതിപരിശുദ്ധ സ്ഥലത്ത് ദൈവത്തിന്റെ ശബ്ദം മുഴങ്ങിയെങ്കിൽ ഈ തലമുറയിൽ നാം ദൈവത്തിന്റെ കൂടാരം. നമ്മുടെ ഉള്ളിലാണ് ഇന്ന് ദൈവത്തിന്റെ ശബ്ദം മുഴങ്ങേണ്ടത്. അതാണ് യോഹന്നാൻ 10-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്, കാണാതെ നമുക്കറിയാവുന്ന വാക്യം, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു. എങ്ങനെയാ കേൾക്കുന്നത്? ബലത്തിൻ പെട്ടകം നമ്മുടെ ഉള്ളിലുണ്ട്, ഹോവയുടെ പെട്ടകം നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പൊ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ഉള്ളിലുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യം എന്ന് പറയുമ്പോൾ കെരൂബുകൾ, ദൈവസാന്നിധ്യത്തെ കുറിച്ച് പറഞ്ഞാൽ അപ്പൊ എന്താ മനസ്സിലാക്കേണ്ടത്? കെരൂബുകൾ. അപ്പോ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ഉള്ളിലുണ്ട്, അവിടെ നിന്ന് ദൈവത്തിന്റെ ശബ്ദം പുറപ്പെടുന്നു, ആ ശബ്ദം നമ്മൾ കേൾക്കുന്നു, അതിനനുസരിച്ച് നമ്മൾ മുൻപോട്ട് പോകുന്നു. ക്രിസ്തീയ ജീവിതം അങ്ങനെയാണ് മുൻപോട്ട് കൊണ്ടുപോകുന്നത്. യഹൂദന്റെ ജീവിതവും ക്രിസ്ത്യാനിയുടെ ജീവിതവും തമ്മിലുള്ള അന്തരം അതാണ്. യഹൂദൻ എന്തെങ്കിലും കേൾക്കണമെങ്കിൽ അവ മോശയുടെ അടുക്കൽ പോകേണ്ടി വരും. ഇന്നും ചില യഹൂദ പെന്തിക്കോസ്തുകാരുണ്ട്, അവരിങ്ങനെ മോശമാരുടെ അടുക്കൽ ദൈവശബ്ദം കേൾക്കാൻ ഓടി നടക്കും. നമ്മുടെ ഈ കൂട്ടത്തിലൊന്നും അങ്ങനത്തെ ആൾക്കാർ വരാറില്ല അധികം. നമുക്ക് അങ്ങനെ ഒത്തിരി ആളുകളെ അറിയാം. ഇപ്പോ എനിക്ക് അത്തരക്കാരുമായിട്ടൊക്കെ പരിചയം കുറവാ. പണ്ട് കാലത്ത് ഈ മോശയുടെ അടുക്കൽ ദൈവശബ്ദം കേൾക്കാൻ പോകുന്ന ഒത്തിരി ആളുകളെ അറിയാം. യോഹന്നാൻ 10 വായിച്ചിട്ടില്ല, കാരണം പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള അന്തരം, കാലം മാറിയത്, ഈ പല കാര്യങ്ങളും പലരും ഇന്നും മനസ്സിലാക്കിയിട്ടില്ല. ഒരു കുഴഞ്ഞു മറിഞ്ഞ പെന്തിക്കോസായിരുന്നുള്ളത്. കുഴഞ്ഞു മറിഞ്ഞ പെന്തിക്കോസ് ക്രിസ്തീയ ലോകം മുഴുവനും അങ്ങനെയാ, കുഴഞ്ഞ ക്രിസ്ത്യാനികളാണ് ലോകം മുഴുവനും. എങ്ങനെയാ? നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ പറഞ്ഞു നിങ്ങൾ പുതുതായി ജനിക്കണം. എങ്ങനെ ജനിക്കണം? വെള്ളത്താലും ആത്മാവിനാലും. ഓഹോ, അപ്പോ നസറാണികൾ കുറെ കാലം കഴിഞ്ഞ് പോതൊക്കെ നശിച്ചു കഴിഞ്ഞപ്പോ ഇരുന്ന് ആലോചിച്ചു നോക്കി, വെള്ളത്താൽ ജനിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നാൽ നമ്മുടെ പിള്ളേരെയെല്ലാം പിടിച്ച് വെള്ളത്തിലിടാം, അല്ലെ പിള്ളേരുടെ തലയിൽ കുറച്ച് വെള്ളം ഒഴിക്കാം. കർത്താവ് പറഞ്ഞത് വള്ളി പുള്ളി മാറാൻ പാടില്ലല്ലോ, വെള്ളം ഒഴിക്കണമെന്നല്ലേ പറഞ്ഞത്. അവർ വെള്ളം ഒഴിച്ചു, അതിന്റെ ഗൗരവം അതിന്റെ മഹത്വം ചോർത്തി കളഞ്ഞു, അതിന്റെ ആധികാരികത കളഞ്ഞിട്ട് വെറും പച്ചവെള്ളത്തിൽ പിള്ളേരെടുത്ത് മുക്കുന്ന ഒരു കാലം വന്നു. അപ്പൊ അതുപോലെ പഴയ നിയമത്തിലെ ലേവിയ പുരോഹിതന്മാരെ രംഗത്ത് കൊണ്ടുവന്നു, പച്ചവെള്ളം ലേവിയ പുരോഹിതൻ എല്ലാം കൂടെ കൂടിയപ്പോ അവയിൽ പുരോഹിതി കുഴഞ്ഞു. ശുശ്രൂഷിക്കുന്ന ആരാ? ലേവിയ പുരോഹിതൻ. ലേവിയ പുരോഹിതനല്ല, അത് കടമെടുത്തു. വെള്ളത്താലും ആത്മാവിനാലും എന്ന് പറഞ്ഞത് പച്ചവെള്ളമാക്കി, അപ്പൊ മൊത്തത്തിൽ കുഴഞ്ഞു. അതുപോലെയാണ് നമ്മൾ പെന്തിക്കോസ് ലോകത്തേക്കും വന്ന, കുറച്ച് പഴയ നിയമം കുറച്ച് പുതിയ നിയമം, ചില കാര്യം പറയുമ്പോൾ പഴയ നിയമം പറയും, ചിലത് പറയുമ്പോൾ പുതിയ നിയമം പറയും. അല്ലാതെ ഇത് കൃത്യമായും കാലാവസ്ഥ മാറിയത് പലരും തിരിച്ചറിയുന്നില്ല. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കും. യഹൂദനെ സംബന്ധിച്ച് മോശയുടെ പോകണം ശബ്ദം കേൾക്കണമെങ്കിൽ, നമ്മെ സംബന്ധിച്ച് ആരുടെ അടുക്കലും പോകണ്ട, ശബ്ദം നമ്മുടെ ഉള്ളിലാ മുഴങ്ങുന്നത്. അതിനപ്പുറമായി നമ്മോട് സംസാരിക്കാൻ ദൈവം തന്റെ ദാസന്മാരെ നമ്മുടെ അടുക്കൽ അയക്കും. അതിലപ്പുറമായി സംസാരിക്കണമെങ്കിൽ ദൈവം തന്റെ ദാസന്മാരെ നമ്മുടെ അടുക്കൽ അയക്കും. അതും കഴിഞ്ഞ് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് പ്രേരണ തന്ന് ദൈവത്തിന്റെ ദാസന്മാർ സംസാരിക്കുന്നിടത്തേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകും. മനസ്സിലാക്കണം, ദൈവത്തിന്റെ ശബ്ദം നമ്മുടെ ഉള്ളിലാണ് മുഴങ്ങുന്നത്. രണ്ട്, ദൈവത്തിന് വിശേഷമായി നമ്മോട് സംസാരിക്കണമെങ്കിൽ ദൈവം തന്റെ ദാസന്മാരെ നമ്മുടെ അടുക്കൽ അയക്കും. അടുത്തത്, വിവിധ നിലകളിൽ ദൈവം പ്രവർത്തിക്കുന്നല്ലോ. ആ കാരണത്താൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ദൈവത്തിന്റെ ദാസന്മാരുടെ അടുക്കൽ കൂട്ടിക്കൊണ്ടു പോകും. അതിനാണ് ഈ സൂം മീറ്റിംഗ്. ഇതുപോലെയുള്ള സൂം മീറ്റിങ്ങുകളോ മറ്റ് മീറ്റിങ്ങുകളോ അല്ലെങ്കിൽ നമ്മളുടെ ഫെലോഷിപ്പുകളിൽ നടക്കുന്ന മീറ്റിങ്ങുകളോ അവിടേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ കൂട്ടിക്കൊണ്ടു പോകും. എന്നിട്ട് ആ ശുശ്രൂഷകന്മാരിലൂടെ ദൈവം തന്നെ സംസാരിക്കും. കൂട്ടിക്കൊണ്ടു പോകുന്നു പരിശുദ്ധാത്മാവ്. അവിടെ കൊണ്ടുചെന്ന് ഒരുവനായ ദൈവം നമ്മോട് സംസാരിക്കും. സംസാരിക്കുന്നത് എന്താ? തന്റെ പ്രിയപുത്രനെ കുറിച്ചായിരിക്കും സംസാരിക്കുന്നത്. പ്രിയപുത്രനെ കുറിച്ചുള്ള കാര്യങ്ങൾ പരിശുദ്ധാത്മാവിൽ നാം കേൾക്കുകയാണ്. അങ്ങനെ കേട്ട് സന്തോഷിച്ച് ആനന്ദിച്ച് ബലപ്പെട്ട് മടങ്ങണം, ബലപ്പെട്ട് മടങ്ങണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇത് തിരിച്ചറിയാത്ത ആളുകളാണ് ഇന്നും മോശയെ അന്വേഷിച്ച് അഹറോൻ എവിടെയുണ്ട്, ദൈവശബ്ദം കേൾക്കാൻ പറ്റുമോ, അവർ വല്ലതും പറയോ, ഇവര് വല്ലതും പറയോ എന്നുള്ള നിലയിൽ പോകുന്നത്. ഇന്ന് പരിശുദ്ധാത്മാവ് ദൈവഹിതം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. സഹോദരങ്ങളെ, ദൈവത്തിന്റെ ഹിതം, നമ്മൾ അതിനുള്ള വാക്യങ്ങളൊക്കെ പിന്നാലെ വായിക്കാം. ഇനി ഇതിനകത്ത് നിയമത്തിന്റെ കൽപ്പലക ഇരിക്കുകയാണ്, അതുപോലെ നിയമപുസ്തകവും ഇതിനകത്ത് കൊണ്ടുവച്ചിരിക്കുകയാണ്. നിയമപുസ്തകവും ഈ പെട്ടകത്തിനടുക്ക കൊണ്ടുവച്ചിരിക്കുകയാണ് അതിപരിശുദ്ധ സ്ഥലത്ത്. അതിപരിശുദ്ധ സ്ഥലം എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയ നിലയാണത് കാണിക്കുന്നത്. ഒരുക്കപ്പെട്ട ഹൃദയം, അവിടേക്കാണ് പെട്ടകം കൊണ്ടുവരുന്നത്, അവിടേക്കാണ് ദൈവത്തിന്റെ നിയമപുസ്തകം കൊണ്ടുവരുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഹിതമെല്ലാം അതിനകത്ത് എഴുതി വെച്ചിരിക്കുകയാണ്. അതെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും? അല്ല, എഴുതി വെച്ചിരിക്കുന്നതിന്റെ ഉള്ളടക്കം മനസ്സിലാക്കണ്ടേ? അത് മനസ്സിലാക്കി തരാനാണ് പരിശുദ്ധാത്മാവ് കൂടെയുള്ളത്. പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ കാര്യപരിപാടികളെ നമുക്ക് മറനീക്കി തുറന്നു തരും. നിയമപുസ്തകത്തിലുള്ളത് ദൈവത്തിന്റെ ഹിതമാണ്. ആ ഹിതങ്ങളൊക്കെ ഒന്നൊന്നായിട്ട് പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. അതിലപ്പുറമായിട്ട് ഈ ലോക ജീവിത യാത്രയിൽ നമ്മൾ നടക്കേണ്ട മറ്റ് കാര്യങ്ങളൊക്കെയുണ്ട്, അതെല്ലാം പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കും. അകത്ത് നിന്ന് ദൈവശബ്ദം കേൾക്കണം. അപ്പൊ എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ ശബ്ദം അകത്താ മുഴങ്ങുന്നത്. തത്തുല്യമായ വേറൊരു കാര്യമുണ്ട്, ശബ്ദവുമായി ബന്ധപ്പെട്ടല്ല. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജല നദി ഒഴുകുമെന്ന് പറയുന്നു. അവിടെയും നമ്മൾ തെറ്റിക്കും. ഉള്ളിൽ നിന്നാണ് പുറത്തേക്ക് ഒഴുകേണ്ടത്, പകരം നമ്മൾ പുറത്ത് നിന്ന് അടിച്ച് അകത്തേക്ക് കയറ്റുക. അഞ്ചാറ് ഓർഗനൊക്കെ വെച്ച് പുറത്തു നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, നദി അകത്തേക്ക് ഒഴുക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ്. അപ്പൊ നമ്മൾ പല കാര്യങ്ങളും ഇങ്ങനെയാ സഹോദരങ്ങളെ, പല കാര്യങ്ങളും. അപ്പൊ ഞാനൊരു വാക്കുകളെ ചുരുക്കുകയാണ്. നമ്മൾ തുടക്കം മുതല് ഈ കൂടാരത്തിന്റെ നിർമ്മിതിയെ കുറിച്ച് പറഞ്ഞു. സമർപ്പിതനായ മോശ അനുസരണയോടുകൂടി ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ മനോഹരമായ ഒരു കൂടാരം ചമയ്ക്കപ്പെട്ടു, അതിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നു. നാമും അതുപോലെ അറിവും ബുദ്ധിയൊക്കെ മാറ്റിവെച്ച് ആ സമർപ്പണത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ നമ്മെ തന്നെ ഒരു കൂടാരമാക്കി ദൈവമഹത്വം വഹിക്കുന്ന ഒരു കൂടാരമാക്കി മാറ്റൂ. ഇനി പെട്ടകത്തിന്റെ പഠനത്തിലേക്ക് വന്നപ്പോൾ കൂടാരത്തിന്റെ നിർമ്മിതിയിൽ ഏറ്റവും ആദ്യം പറയുന്നത് പെട്ടകമാണ്. പെട്ടകമാണ് ആദ്യം ഉണ്ടാക്കേണ്ടത്, യാഗപീഠമോ മറ്റൊന്നും അല്ല. പെട്ടകം ഉണ്ടാകണമെങ്കിൽ യാഗപീഠത്തിന്റെ പ്രസക്തി വരികയാണ്. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ പ്രസംഗിച്ചെങ്കിലേ പെട്ടകം ഉണ്ടാകൂ. അതാണ് ഇത് തമ്മിലുള്ള ബന്ധം. ശുശ്രൂഷകന്മാരെ, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ പ്രസംഗിച്ചു കഴിയുമ്പോഴാണ് വ്യക്തി ജീവിതങ്ങൾ ഒരുക്കപ്പെടുന്നത്. ഹൃദയമണ്ഡലം ഉഴുതുമറിക്കപ്പെടുന്നു, നിലം ഒരുക്കപ്പെടുന്നു. അവിടേക്കാണ് പെട്ടകം കൊണ്ടുവരേണ്ടത്. അതായത് ഹൃദയം സജ്ജമാകുന്നു എന്ന് ചുരുക്കം. ഹൃദയം ഒരുക്കപ്പെട്ട് കഴിയുമ്പോൾ അതിലേക്ക് പെട്ടകം കൊണ്ടുവരുന്നു. പെട്ടകം വെക്കേണ്ട ഇടമാണ്. അത് കഴിഞ്ഞ് പിന്നെ ഒന്നൊന്നായിട്ട് പുറമേക്കുള്ള കാര്യങ്ങളെല്ലാം പെട്ടകത്തിൽ നിന്ന് ആലോചന പുറത്തേക്ക് വരികയല്ലേ സഹോദരങ്ങളെ. പെട്ടകത്തിൽ നിന്ന് ആലോചന പുറത്തേക്ക് വരികയാണ്. ആലോചന എന്താ? അടുത്തപടി, വിശ്വാസ സ്നാനം, ക്രമീകരിക്കപ്പെട്ട ജീവിതത്തിലേക്ക് പെട്ടകം വന്നാൽ അടുത്ത പടി എന്ന് പറയുന്നത് വിശ്വാസ സ്നാനമാണ്. വിശ്വാസ സ്നാനം കഴിഞ്ഞാൽ കാത്തിരുന്ന ആത്മസ്നാനം, എല്ലാം അകത്തു നിന്ന് സ്വരം മുഴങ്ങും. സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ് നമ്മോട് മന്ത്രിച്ചുകൊണ്ടിരിക്കും. അടുത്തടുത്ത പടികൾ, അടുത്തടുത്ത സ്റ്റെപ്പുകൾ, അങ്ങനെ ഒന്നൊന്നായിട്ട് കാര്യങ്ങളെ നമുക്ക് ബോധ്യപ്പെടുത്തി തരും. അങ്ങനെ ഓരോ ഭാഗങ്ങളും ക്രമീകരിച്ച് കൊണ്ടുവരികയാണ്. നാം ഒരു കൂടാരമായിട്ട് മാറുകയാണ്. അപ്പോൾ ഏറ്റവും ആദ്യം ഹൃദയമണ്ഡലമാണ് ഒരുക്കപ്പെടേണ്ടത്. ഹൃദയം ഒരുങ്ങാതെ ഒരാളെ പിടിച്ചുകൊണ്ടുപോയി സ്നാനപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല. ഞാൻ ഇന്നലെയും പറഞ്ഞു അതിനെക്കുറിച്ച്, കേട്ടവർക്കറിയാം. ഒരാള് നല്ല മനുഷ്യനായിട്ട് കാര്യമില്ല. നല്ല മനുഷ്യരെ സ്നാനപ്പെടുത്താൻ ബൈബിൾ പറയുന്നില്ല. നല്ല ഗുണവാന്മാർ ഒത്തിരി ഉണ്ടല്ലോ, ഗുണവാന്മാരും മര്യാദരാമന്മാരും, അങ്ങനെയുള്ള ഒരാളെയും സ്നാനപ്പെടുത്താൻ പാടില്ല. പാവികൾ മാനസാന്തരപ്പെട്ടു വന്നാൽ അവരെയാണ് സ്നാനപ്പെടുത്തേണ്ടത്. കുട്ടികളെന്നോ വലിയവരെന്നോ ഒന്നുമില്ല, അവൻ പാവിയാണെന്ന് അവന് ബോധ്യമുണ്ടെങ്കിൽ, അവന് പാപബോധം വന്നു കഴിഞ്ഞാൽ, അവൻ പാപക്ഷമം വാങ്ങിച്ചു കഴിഞ്ഞാൽ അവനെയാണ് സ്നാനപ്പെടുത്താൻ കൊണ്ടുപോകേണ്ടത്. അതായത് പെട്ടകം വഹിക്കുന്ന ഒരുവനെയാണ് സ്നാനപ്പെടുത്താൻ കൊണ്ടുപോകേണ്ടത്. രക്ഷിക്കപ്പെടുന്ന മുറയിൽ പറഞ്ഞല്ലോ, അവന്റെ ഹൃദയം ഒരുക്കപ്പെടുകയാണ്. ഒരുക്കപ്പെട്ട ഹൃദയത്തിലേക്ക് ആദ്യം കൊണ്ടുവന്ന് വെക്കുന്നത് വേറൊന്നുമല്ല, യാഗവീടോ താമ്രത്തൊട്ടിയോ ഒന്നുമല്ല. അവിടെ ആദ്യം കൊണ്ടുവന്ന് വെക്കുന്നത് പെട്ടകമാണ്. തൽക്ഷണം മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു നമ്മുടെ ഉള്ളിലേക്ക് വരികയാണ്. ബലത്തിൻ പെട്ടകം നമ്മുടെ ഉള്ളിലേക്ക് വരികയാണ്. യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വന്ന് നമ്മെ നിയന്ത്രിക്കുന്ന നിലയിൽ എന്താ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നമ്മെ നടത്താൻ ആരംഭിക്കുകയാണ്. ഒരാരംഭം കുറിക്കുകയാണ്, അത്രമാത്രം ഒരാരംഭം കുറിക്കുകയാണ്. അടുത്തപടി വിശ്വാസ സ്നാനവും അനുബന്ധമായ കാര്യമൊക്കെ നമ്മൾ മുന്നമേ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് അറിയാം. ഇരുന്ന് കണക്ക് കൂട്ടി നോക്കുന്ന കാര്യവും, നല്ല മനസ്സുണ്ടെങ്കിൽ, ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ ഓക്കെ. ഇനിയുള്ള കാര്യങ്ങളെല്ലാം സ്വമേധയാണ്. പുറപ്പാട് 25 ആദ്യ ചാപ്റ്റർ വരികയാണ്. ഇവിടെ രക്ഷാനിർണയം പ്രാപിച്ചു കഴിഞ്ഞു. അടുത്തപടി ആദ്യ ചാപ്റ്റർ, നാം കൂടാരമായി മാറണമെങ്കിൽ സകലതും സ്വമേധയാ കൊണ്ടുവരണം. മനഃപൂർവ്വദാനം എന്ന് പറയും. നമുക്കുള്ളതെല്ലാം, വിലപിടിപ്പുള്ളതെല്ലാം സകലതും സമർപ്പിക്കണം, സകലതും സമർപ്പിക്കണം. ആ ഒരു സമർപ്പണത്തിലേക്ക് വരുമ്പോൾ വലുവനായ ദൈവത്തിന്റെ മോശമാരെ ഏൽപ്പിക്കും. നമ്മെ പണിയാനായിട്ട് നമ്മൾ തന്നെ ഇരുന്നല്ല പണിയുന്നത്, ദൈവം നിയോഗിച്ച മോശമാർ രംഗത്ത് വരും. ആ മോശമാര് കൂടാരം പണിയാൻ ആരംഭിക്കും. സഹായത്തിന് ബസലേലും ഒഹാലിയാബും ഒക്കെ ഉണ്ടാകും. അവര് ഉടക്കേണ്ടതിന് ഉടയ്ക്കും, തീയിലിടേണ്ടതിന് തീയിലിടും, ഉരുക്കേണ്ടതിന് ഉരുക്കും, ചെത്തേണ്ടതിന് ചെത്തും, മിനുക്കേണ്ടതിന് മിനുക്കും. അങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അവർ ചെയ്യും. അങ്ങനെ അതെല്ലാം പണി പൂർത്തീകരിക്കപ്പെടുമ്പോൾ നാം ഒരു കൂടാരമായി മാറും, ദൈവസാന്നിധ്യം വഹിക്കുന്ന കൂടാരമായി. അങ്ങനെ മാറണമെങ്കിൽ നാമും അനുസരണത്തിലും സമർപ്പണത്തിലും ആയിരിക്കണം. എങ്കിൽ മാത്രമേ ബസലേലിന് പണിയാൻ പറ്റുള്ളൂ. ബസലേല് വിലപിടിപ്പുള്ള കല്ലുകളൊക്കെ വെട്ടിയെടുത്ത് എന്താ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി വരുന്ന പുരോഹിതന്റെ വസ്ത്രത്തിൽ മാർപ്പതക്കത്തിലൊക്കെ കൊണ്ടുവരേണ്ട ആളാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ബസലേല് അല്ലെങ്കിൽ ഒഹാലിയാവ് ഇതൊക്കെ ചെയ്യണമെങ്കിൽ, ഒഹാലിയാവിന്റെ പ്രത്യേകത എന്താ? അദ്ദേഹമാണ് പൗരോഹിത്യ വസ്ത്രം തുന്നുന്നയാള്. ദാൻ ഗോത്രക്കാരനായ അഹീസാമാക്കിന്റെ മകൻ ഒഹാലിയാവ്. അഹ്റോൻ അല്ല തുന്നുന്നത്, നിങ്ങൾ തെറ്റിദ്ധരിച്ചു. അഹ്റോൻ വസ്ത്രമൊന്നും തുന്നുന്നില്ല സഹോദരങ്ങളെ, തുന്നുന്നത് ഒഹാലിയാവാണ്. അപ്പൊ അത് അതിന്റെ അളവിൽ ഒഹാലിയാവ് ഇത് തുന്നുമ്പോൾ സൂചി കയറും, സൂചി ഇറങ്ങും, കയറും ഇറങ്ങും, കയറും ഇറങ്ങും. അത്ര എളുപ്പമുള്ള കാര്യമല്ല, ഇച്ചിരി വേദനാജനകമായ കാര്യമാണ്. അപ്പം ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു വേദനയായിട്ട് തോന്നില്ല. അലോസരമായിട്ട് തോന്നില്ല, നാം കാത്തിരിക്കും പണി പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടി. നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്നതായ പല കാര്യങ്ങളുണ്ട്. അവിടെയല്ല ദൈവത്തിന്റെ ഒഹാരിയാകുമാര് വസ്ത്രം തുന്നിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് പൗരോഹിത്യം പൂർത്തീകരിക്കണ്ടേ? നമ്മൾ പറഞ്ഞു ഹൃദയം, ഒരുക്കപ്പെട്ട ഹൃദയം, അതിലേക്ക് പെട്ടകം വന്നു. അടുത്തപടി വിശ്വാസ സ്നാനം, അടുത്തപടി ആത്മസ്നാനം. ആത്മസ്നാനം പ്രാപിച്ച നാം വിശുദ്ധ സ്ഥലത്ത് കടന്ന് ചെന്ന് പരിമളതൂപം അർപ്പിക്കണം. അവിടെയാണ് പൗരോഹിത്യത്തിന്റെ പൂർത്തീകരണം. അങ്ങനെ കടന്നു പോകണമെങ്കിൽ വിശേഷപ്പെട്ട വസ്ത്രം വേണം. അവിടേക്ക് കടന്നു പോകണമെങ്കിൽ വിശേഷപ്പെട്ട വസ്ത്രം വേണം. ആ വസ്ത്രം തുന്നാൻ വേറെ ഗോത്രക്കാരനെ ഏൽപ്പിച്ചിരിക്കുന്നത്. ലേവി ഗോത്രക്കാരനൊന്നും അല്ല, അവൻ ദാൻ ഗോത്രക്കാരനാണ്. അവൻ അഹീസാമാക്കിന്റെ മകനാണ്, ഒഹാലിയാവ്. അപ്പൊ മറ്റുള്ളവരെയാണ് ദൈവം നമ്മുടെ പൗരോഹിത്യ വസ്ത്രം തുന്നാനായിട്ട് ഏൽപ്പിക്കുന്നത്. ചിലപ്പോ ഭാര്യ ഏൽപ്പിക്കും, ചിലപ്പോ ഭർത്താവിനെ ഏൽപ്പിക്കും, ചിലപ്പോ മക്കളെ ഏൽപ്പിക്കും. ഈ ഇത്തരം ടോപ്പിക്കൊന്നും ചിന്തിക്കുകയോ കേൾക്കുകയോ ഒന്നും ഒരിക്കലും ചെയ്യാത്ത ആൾക്കാർ ആദ്യമായിട്ട് നമ്മൾ ഈ പറയുന്നതൊക്കെ കേൾക്കുകയാണെങ്കിൽ അന്തം വിട്ടുപോകും. കാരണം അവർ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രസംഗങ്ങൾ അതിന്റെ രീതികളൊക്കെ വേറെയാണ്, വേറെയാണ്. അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു കാര്യമാണ് നമ്മൾ പറയുന്നത്. ഇസ്രായേലിനെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കാൻ നേരത്ത് മോശ ഫറവോനോട് പറയുന്നുണ്ട്, എന്റെ ജനം എന്നെ ആരാധിക്കാനായിട്ട് അവരെ വിട്ടയക്കുക, അവർ മരുഭൂമിയിൽ എന്നെ ആരാധിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മെ ഈ ലോകത്തിൽ നിന്ന് വിടുവിച്ച് ചെങ്കടലും കടത്തി മരുഭൂമി കൊണ്ടുവരുന്നത് പല ഉദ്ദേശങ്ങളാണ്. അതിലൊരു കാര്യമാണ് സത്യദൈവത്തെ ആരാധിക്കുക. ആരാധനയുടെ ഭാഗമാണ് പരിമള ധൂവാർപ്പണം. അപ്പൊ ആ പരിമള ധൂവാർപ്പണത്തിന് അകത്തളങ്ങളിലേക്ക് കടന്നു വരണം. എന്ന് പറഞ്ഞാൽ ആത്മസ്നാനം പ്രാപിച്ച് ദൈവസന്നിധിയിൽ ദൈവസാന്നിധ്യം അനുഭവിച്ച് നമ്മുടെ പൗരോഹിത്യം പൂർത്തീകരിക്കണം. അങ്ങനെ അതിന് വിശേഷപ്പെട്ട ഈ വസ്ത്രം ധരിച്ച് അങ്ങനെയൊക്കെ തന്നെയാണ് ദൈവസന്നിധിയിൽ നിൽക്കേണ്ടത്. അതിനാണ് ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ ദൈവം അനുവദിക്കുന്നത്. എന്തിനാ? ഈ വസ്ത്രത്തിന്റെ ഊടും പാവും ഒക്കെ തുന്നാൻ വേണ്ടി. വിശേഷപ്പെട്ട പൗരോഹിത്യ വസ്ത്രം നമുക്ക് ലഭിക്കണം. പക്ഷെ ഇത് തിരിച്ചറിയാതെ വരുമ്പോഴാണ് നമ്മൾ നിരാശപ്പെട്ടു പോകുന്നത്. തിരിച്ചറിയാതെ വരുമ്പോൾ അതെന്തുകൊണ്ടാണ് ആ സംഭവം, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത്, എന്തുകൊണ്ടാണ് എന്റെ അമ്മ ഇങ്ങനെ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ എന്റെ മദറിലോ ഇങ്ങനെ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ എന്റെ മരുമകൾ ഇങ്ങനെ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ എന്റെ മരുമകൻ ഇങ്ങനെ സംസാരിക്കുന്നത്, ഇതൊന്നും ആരും ചിന്തിക്കുന്നില്ല. എന്റെ കൂട്ടുകാരെന്താണ് എന്നോട് ഇങ്ങനെ ഇടപെടുന്നത്, ചിലപ്പോ മക്കൾ നമ്മളോട് ഇടപെടും. അപ്പൊ അതിലൂടെ നമുക്ക് പൗരോഹിത്യ വസ്ത്രമാണ്. സൂചി കയറി ഇറങ്ങുകയാന്നേ, വേദനാജനകമായ സാഹചര്യങ്ങൾ സൂചി കയറി ഇറങ്ങുകയാണ്. ചിലപ്പോ സാത്താൻ ഇടപെടും, പക്ഷേ അതെല്ലാം സ്വർഗത്തിലെ ദൈവം നന്മയ്ക്കായിട്ട് മാറ്റും, നന്മയ്ക്കായിട്ട് മാറ്റും. അതുകൊണ്ട് സൗരങ്ങളെ വാക്കുകളെ ചുരുക്കുന്നു. നാം ഈ കേട്ട കാര്യങ്ങൾ നിങ്ങൾ പിന്നത്തെ ധ്യാനിക്കുക. കൂടുതൽ ആഴമേറിയ ഒരു പഠനവും കാര്യങ്ങളുമായിട്ട് ഈ വിഷയത്തിൽ നമ്മുടെ കർത്താവ് വരാൻ താമസിച്ചാൽ അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും മുഖാമുഖം കാണാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.